സ്തോത്രം. നമ്മൾ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളിൽ ഇടപെടുന്ന വിധങ്ങളെ, വ്യത്യസ്തരായ ആളുകളുടെ മേൽ ദൈവാത്മാവ് വന്ന് ആവസിക്കുന്നതിനെ കുറിച്ച് ഉള്ള പഠനത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഓൾഡ് ടെസ്റ്റമെന്റിലെ ചില ആളുകളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ഈ കാര്യങ്ങൾ വിവരിച്ചതിന്റെ ഒരു ഉദ്ദേശം, അതിനുശേഷം വേണം നമുക്ക് അത് അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഒരു ധാരണ ഉണ്ടായതിനു ശേഷം ദൈവാത്മ പ്രവർത്തനത്തിന്റെ ആ രീതിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു നിർത്തിയത് കാലേബിന്റെ കാര്യമാണ്. കാലേബ് അവൻ വേറൊരു ആത്മാവ്, ഹി വാസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ്. അതുകൊണ്ട് അവൻ കാര്യങ്ങളെ കാണുന്നത് വ്യത്യാസമായിട്ടാണ്, അവന്റെ റിപ്പോർട്ട്സ് എല്ലാം വ്യത്യാസമാണ്. അവൻ ശത്രുവിനെ തോൽപ്പിക്കണമെന്നുള്ള വലിയ അഭിവാഞ്ചി അവന്റെ ഹൃദയത്തിൽ ഉണ്ടായി. ദൈവം അവനോട് ഡയറക്റ്റ് ആയിട്ട് മോശയിലൂടെ പറഞ്ഞു, നീ നല്ല റിപ്പോർട്ട് തന്നതുകൊണ്ടല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ തന്നെ അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ആ ദേശം നീ കണ്ട അനാക്യ മല്ലന്മാരുടെ ദേശം തന്നെ ഞാൻ നിനക്ക് തരും. അവനത് മറക്കാതിരുന്നു. 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും രാജ്യം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഇവൻ യോശുവയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, മോശയോട് പറഞ്ഞിട്ടുണ്ട് ആ ദേശം ഞാൻ കൈവശമാക്കുമെന്ന്. ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ട്, പക്ഷേ എന്റെ ആവേശമോ വീര്യമോ യാതൊന്നും തീർന്നു പോയിട്ടില്ല. പൂർണ്ണമായിട്ടും ആ സ്ഥലം ഞാൻ കീഴടക്കുവാനായിട്ട് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. ആ അനാത്യമന്മാരെ അന്നേ ഞാൻ നോട്ടമിട്ട് വെച്ചിരുന്നതാണ്. ആ സ്ഥലം പിടിച്ചടക്കുന്ന ഒത്നിയേലിന് അവൻ തന്റെ മകളെ ഭാര്യയായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാലേബിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒന്നാമത്തെ കാര്യം, ഹി വാസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ്. രണ്ടാമത് പറഞ്ഞത്, യോശുവെ പോലെ തന്നെ ഇവൻ എന്താണ്, പൂർണ്ണ ഹൃദയത്തോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ തന്നെ ദൈവത്തെ പിൻപറ്റി എന്നുള്ളതാണ്. എന്നെ പൂർണ്ണമായി അനുസരിച്ച്, എന്നെ പൂർണ്ണമായി അനുസരിച്ച്. പൂർണ്ണമായ അനുസരണത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവനെ സേവിക്കണം. അപ്പോൾ ഈ പൂർണ്ണമായി അനുസരിച്ചു എന്ന് പറയുന്നത് എല്ലാ നല്ല സാഹചര്യത്തിലും അല്ല ഇവൻ അനുസരിച്ചത്. എല്ലാ നല്ല സാഹചര്യങ്ങളിലും അനുസരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് നമുക്കറിയാം. എല്ലാം അനുകൂല സാഹചര്യമാണെങ്കിൽ നമുക്ക് കർത്താവിനെ അനുസരിക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. ഒരു വല്യമ്മച്ചി ഒരിക്കൽ കുറെ ഒരു യോഗത്തിന് ഇങ്ങനെ സാക്ഷി പറഞ്ഞു, മോനെ കഴിഞ്ഞ 22 വർഷമായിട്ട് വിശ്വാസത്താൽ രോഗശാന്തി പിടിച്ചു നിൽക്കുക, ഇതുവരെ മരുന്ന് കഴിക്കാൻ കർത്താവ് ഇടയാക്കിയില്ല. അപ്പൊ എല്ലാവരും വലിയ സ്തോത്രമൊക്കെ പറഞ്ഞു. തീർന്നപ്പോൾ ഒരു പയ്യൻ അമ്മച്ചി ചോദിച്ചു, അമ്മച്ചി 22 വർഷത്തിനിടയ്ക്ക് അസുഖം വല്ലതും വന്നു? ദൈവമേ എന്റെ അസുഖം വന്നതില്ല മോനെ, ദൈവമേ എന്റെ അസുഖം വന്നില്ല. അപ്പൊ അസുഖം വന്നില്ലെങ്കിൽ രോഗശാന്തി പിടിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ? അസുഖം വന്നില്ലെങ്കിൽ അല്ലേ? പൈസ എന്നും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മിഷണർമാർക്ക് സാധനം പറയും, എന്നും കാശ് കയ്യിലുണ്ടെങ്കിൽ വിശ്വാസം ചെയ്തതല്ല, ചോദിക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും കാശ് കിട്ടുകയാണെങ്കിൽ വിശ്വാസം ചെയ്തതല്ല സുഖമുള്ള കാര്യമാണ്. കാര്യം സെക്യുലർ ജോബിൽ പോലും ചോദിക്കും ചോദിക്കും കാശ് കിട്ടും, ഇല്ലല്ലോ സമയത്തല്ല കിട്ടത്തുള്ളൂ ഇല്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഒരു പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇവരുടെ വിശ്വാസം എത്ര ശക്തമാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. എന്നാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ എപ്പോഴാണ് യഹോവയെ തന്നെ പിന്തുടരുവാനായിട്ട് ഇവൻ തീരുമാനമെടുക്കുന്നതെന്ന് അറിയാമോ? ജനങ്ങൾ അവനെ കല്ലെറിയണമെന്ന് തീരുമാനിക്കുന്ന നേരത്താണ്. ഇവൻ എന്ത് പറഞ്ഞു? ഇവൻ പറഞ്ഞു 10-ാം അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ, എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ്, നമുക്ക് കല്ലേറ് കൊള്ളേണ്ട സാഹചര്യത്തിലും അവർ ദൈവത്തെ പിൻപറ്റുന്നതാണ്, അല്ലെങ്കിൽ മരണത്തെ നേരിടേണ്ട സമയത്തും അവരെന്ത് ചെയ്യുന്നു? കർത്താവിനെ പിൻപറ്റുകയാണ്. അല്ലാതെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ സമയത്തല്ല, കല്ലേറുകൊണ്ട് ചത്തുപോകുമെന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിലും അവരെന്ത് ചെയ്യുന്നു? ദൈവത്തെ പൂർണ്ണമായിട്ട് അനുഗമിക്കുകയാണ്. സേർവിംഗ് ദ ലോർഡ് ഹോൾ ഹാർട്ടഡ്ലി ഇറ്റ് ഈസ് കോസ്റ്റ്ലി. കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റുക, പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുക എന്ന് പറയുന്നത് വിലയുള്ളതാണ്. വിലയുള്ളതാണ് തന്നെയല്ല, അതാണ് അതിന്റെ തെളിവ്, അല്ലെങ്കിൽ എന്താ തെളിവ് ഇല്ലേ? ദൈവം എപ്പോഴും ദൈവത്തിന് തന്നെ നമ്മുടെ ഈ പിള്ളേരെ കുറിച്ച്, നമ്മൾ തന്നെ പിള്ളേർക്ക് പരീക്ഷ നടത്തും, പിള്ളേർ മിടുക്കലാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ എന്താണ് വേറെ ഒരു മാർഗവും ഇല്ല. അപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്നത് ആരെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല. ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ടീച്ചർക്കും വീട്ടുകാർക്കും അവന്റെ രാഷ്ട്രത്തിനും എല്ലാം അവനെ കുറിച്ച് എന്താ ഒരു ബോധ്യം ഉണ്ടാകണമെന്ന് എന്നുണ്ടേ പറ്റുള്ളൂ. ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതുപോലെ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് വേദന ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. എന്തിനാണ് ദൈവം ഇങ്ങനെ, ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് അങ്ങനെയുള്ളത് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അല്ലേ? അങ്ങനെ ഉള്ളവരാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആണ് വാസ്തവത്തിൽ അത് അല്ലേ. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ സ്നേഹം നമുക്ക്, ഇറ്റ് ഇസ് ഈസി ടു ടെൽ പീപ്പിൾ ദാറ്റ് യുനോ. നമ്മളിപ്പം അമേരിക്കക്കാരൻ അവന്റെ ഭാര്യയെ 16 പ്രാവശ്യം ദിവസം ടെലിഫോൺ ചെയ്തിട്ട് ഐ ലവ് യു എന്ന് പറയും, 16 പ്രാവശ്യം ജീവിതത്തിൽ ഭാര്യ മാറുകയും ചെയ്യും. അപ്പോൾ പറയാൻ ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ. പക്ഷേ എന്താണ് സ്നേഹിക്കുന്നെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കാനായിട്ട് അതിന് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും? ഓൺലി വെൻ യു പേ എ കോസ്റ്റ് ഫോർ യുവർ ലവ്, ഓൺലി വെൻ യു പേ എ കോസ്റ്റ് ഫോർ ഫോളോയിങ് ജീസസ് ഹോൾ ഹാർട്ടഡ്ലി. അതർവൈസ് യു കനോട്ട് സേ ദാറ്റ് ഐ ആം. എല്ലാവർക്കും പറയാം ഞാൻ പൂർണ്ണഹൃദയത്തോടുകൂടെ കർത്താവിനെ സേവിക്കുന്നുണ്ട്. പൂർണ്ണഹൃദയത്തോടെ സേവിക്കുന്നെന്ന് പറയുന്നെങ്കിൽ അത് തെളിയിക്കാനായിട്ട് പലപ്പോഴും കർത്താവ് ആവശ്യപ്പെടുമെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. ആവശ്യപ്പെടും. അപ്പൊ നമ്മളിപ്പോ ഇൻഫാക്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം, ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറി പറയുന്നത്, ഇത് കേൾക്കുന്ന ചില ആളുകളെങ്കിലും സുവിശേഷ വേല വളരെ ഇൻവോൾവ് ആണ്. നമുക്കൊക്കെ സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാം, ചെല്ലുക, ഉടനെ തന്നെ ഒരു 10-500 പേർ ഒരുമിച്ച് കൂടി വരിക, പോരാ നേരത്തേക്ക് 10-50 പേരെ സ്നാനപ്പെടുത്താൻ പറ്റിയതാണെങ്കിൽ വി ആർ മോർ ഹാപ്പി ദാൻ മോർ ദാൻ ഹാപ്പി. അപ്പോൾ പലപ്പോഴും ഈ കാര്യം എന്ന് പറയുന്ന ഈ ഹിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ തന്നെ പറഞ്ഞാൽ ഹിറ്റ് ആൻഡ് റൺ പോലെയുള്ള ഒരു ഒരു കാര്യമല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. പലപ്പോഴും കർത്താവ് അവരോട് ആവശ്യപ്പെടുന്നു, നീ അവരോട് ഐഡന്റിഫൈ ചെയ്യാൻ. മോശയെ അവരുടെ രക്ഷകനാക്കാൻ വേണ്ടി മോശയോട് എന്ത് പറഞ്ഞു? നിന്റെ സഹോദരന്മാരോട് നീ ഏകീഭവിക്കണമെന്ന് അല്ലേ? അല്ലെങ്കിൽ അവനെ അവരുടെ രക്ഷകനാക്കാനായിട്ട് ദൈവം തയ്യാറല്ല. യേശു കർത്താവ് ഞാൻ ഭൂമിയെ മുഴുവൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പോകുന്നതിന് മുമ്പായിട്ട് നീ എന്ത് ചെയ്യണം? നിന്റെ സഹോദരന്മാരോട് സകലത്തിലും ഏകീഭവിക്കണമെന്ന് പറഞ്ഞു അല്ലേ? എബ്രായേലിന്റെ ടെമ്പോ വായിക്കുന്നതാണ് അല്ലേ? അവൻ സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീർന്നു അല്ലേ? വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങനെ വായിച്ച് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ കർത്താവ് യേശു കർത്താവ് എന്തുകൊണ്ടാണ് സകലത്തിലും തന്റെ സഹോദരന്മാരെ സദൃശ്യനായി തീർന്നത്? അവരുടെ രക്ഷാനായകനാകുവാനുള്ള യോഗ്യത അവൻ നേടിയെടുക്കുന്നത് അവരോട് സദൃശ്യനായി തീർന്നുകൊണ്ടാണ്. സുവിശേഷ വേലയിലും നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ ആ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് വേണം. ഞാൻ 90-ലോ 91-ലാണെന്ന് തോന്നുന്നു, ഒരു പ്രാവശ്യം ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ ട്രെയിനിൽ പോവുകയാണ്. ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബുക്ക് ഓഫ് ഐസയെ ഇങ്ങനെ വായിച്ചപ്പോൾ കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള ഭാവം ഇങ്ങനെ വായിച്ചു, വേദസം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നാണെങ്കിലും നീ കഷ്ടപ്പെടുന്നത്, നീ ഞാനോട് കഷ്ടപ്പെടേണ്ട കാര്യമല്ല അല്ലേ? എല്ലാവരും കൂടെ കഷ്ടപ്പെടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു ഞാനിപ്പോൾ ഏതാണെങ്കിലും സുവിശേഷം പഠിക്കും, നീ ഏതാണെങ്കിലും നീ കഷ്ടപ്പെട്ടു, പിന്നെ ഇപ്പം ഞാനോട് എന്തിനാ കഷ്ടം സഹിക്കുന്നു? അപ്പൊ ഞാൻ വായിച്ച ദൈവശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്നൊന്നും ഈ കാര്യമൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ ഞാൻ ചെന്ന് തെലുഗു സ്പീക്കിംഗ് ആൾക്കാരുടെ ഇടയ്ക്കാണ് ബൈബിൾ ക്ലാസ്സുകളും മീറ്റിങ്ങുകളും ഉണ്ട്. പകലും രാത്രിയിൽ ഓൾമോസ്റ്റ് വാസ് ടോട്ടലി ബിസി. രാത്രി ഞാൻ എപ്പോഴും കിടക്കുന്നത് 2 മണിയൊക്കെ ആകുമ്പോഴാണ് മിക്കവാറും കിടക്കുന്നത്. രാവിലെ എണീക്കും, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർ എന്നെ കൊണ്ടുപോയ ഗ്രൂപ്പ് വളരെ എന്തുസിയാസ്റ്റിക്കാണ്. അവർ ഈ പകലും മുഴുവൻ ആരെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് സംസാരിക്കാനും വർത്തമാനം പറയാനും, മീൻസ് യുനോ ബിബ്ലിക്കൽ എക്സ്പോസിഷന് വേണ്ടിയൊക്കെ വിടുക. അപ്പം നോർമലി ഐ ഡോണ്ട് ഗെറ്റ് ടൈം ടു സ്ലീപ്പ്. ഞാൻ എനിക്ക് തോന്നുന്നത് 15th day 15-ാമത്തെ ദിവസം ബൈബിൾ ക്ലാസ് കണ്ടിന്യൂസ് നടക്കുകയാണ്. 15-ാമത്തെ ദിവസം അവിടെ ഒരു മീറ്റിംഗ് നടന്നത് ഒരു വളരെ പാവപ്പെട്ട ഒരു തെലുങ്ക് സ്പീക്കിംഗ് ക്ലാസ്സാണ്. ഒരു പാവങ്ങള് ഒരു എന്നാ ഒരു ചെറിയൊരു ഷെഡ് പോലെ വന്നത് അവിടെ. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരാളോട് ഒരാളുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ സുവിശേഷം ഷെയർ ചെയ്യുകയൊക്കെയാണ്. ഒരു മലയാളിയ, ഒരു മിലിറ്ററിയുടെ ഒരു മേജറാണ്. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു, അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ മോളുടെ പേര് ശ്രുതി എന്നാണ്, എന്റെ മോളുടെ പേരും ശ്രുതി എന്നാണ്. അപ്പം ഇവർ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐ ഹാഡ് സം കൈൻഡ് ഓഫ് യുനോ. അവളെന്നോട് വളരെ ഇന്റലിജന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ, ആങ്കിൾ വാട്ട് ലാംഗ്വേജ് ഡിഡ് ജീസസ് സ്പീക്ക്. ഞാൻ ചിന്തിച്ചത് കൊച്ചു കൊച്ചു 4 വയസ്സോ 5 വയസ്സോ കണ്ടേ ഉള്ളൂ, അപ്പോഴത്തെ കൊച്ചിന്റെ താല്പര്യമൊക്കെ വളരെ ഇതാണല്ലോ. അപ്പൊ ഞാൻ ഈ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിനോട് പറയുകയും കർത്താവ് സംസാരിച്ച ഭാഷ ആരാണ് കാണുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദ ഫാദർ വാസ് മോർ ഇൻട്രസ്റ്റഡ്. അപ്പം പുള്ളിക്കാരൻ അടുത്ത് വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ചോദിച്ചു എനിക്കൂടെ ബൈബിൾ ക്ലാസ്സിന് വരെ നേരത്തെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നോ പ്രോബ്ലം. അപ്പോൾ അവിടെ വന്ന് ഇദ്ദേഹം ഞങ്ങൾ എല്ലാവരും കൂടെ ബൈബിൾ ക്ലാസ് ഇരിക്കാനുള്ള ഇങ്ങനെ താഴെ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മുന്നേ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ഭൂതമായി. അപ്പം ഭൂതമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും എന്തോ പരിചയമൊന്നും ഉള്ള ആളൊന്നും അല്ല. പക്ഷെ ഞാൻ കർത്താൻ ഉണ്ടെങ്കിൽ കർത്താവ് എനിക്ക് പ്രസംഗിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ സ്വസ്ഥത വേണം, അതുകൊണ്ട് അന്നേരം ഈ ശല്യം ഒന്നും ഉണ്ടാകാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഐ ജസ്റ്റ് ട്രൈഡ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇംഗ്ലീഷിൽ നിന്ന് തെലുങ്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഹിയർ ടു പ്രീച്ച് ദ ഗോസ്പൽ വിത്ത് ദി അതോറിറ്റി ഗോഡ് ഹാസ് ഗിവൻ മീ, ആൻഡ് വെൻ ജീസസ് അപ്പോയിന്റഡ് ഹിസ് ഡിസൈപ്പിൾ ടു പ്രീച്ച് ദി പ്രീച്ച് ഗോസ്പൽ. അപ്പോൾ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രീച്ച് ഗോസ്പൽ ഹി ഗേവ് നോട്ട് ഓൺലി ദി അതോറിറ്റി ടു പ്രീച്ച് ഗോസ്പൽ ബട്ട് ഓൾസോ ടു കാസ്റ്റ് ഔട്ട് ഡിമൺ, ആൻഡ് വിത്ത് ദാറ്റ് അതോറിറ്റി ഐ കാസ്റ്റ് ഔട്ട് ദി ഡിമൺ ഇൻ ദാറ്റ് വുമൺ. അപ്പം അതിന് മുമ്പ് പറഞ്ഞ എല്ലാം ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ ഇംഗ്ലീഷിൽ അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദൈവം ആ അധികാരത്തോടുകൂടെ ഞാൻ ആ സ്ത്രീയുടെ ഉള്ളിലെ പിശാചിനെ പുറത്താക്കും എന്ന് പറഞ്ഞത് അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. ഈ സ്ത്രീ എടുത്തടിച്ചു താഴെ, എടുത്തടിച്ചു താഴെ. അപ്പോഴത്തേക്ക് യുനോ നാച്ചുറലി ഒരു ഇൻ ഫ്യൂ മിനിറ്റ്സ് എവറിത്തിങ് വാസ് ഓക്കെ, ആൻഡ് ഐ പ്രീച്ച് ഗോസ്പൽ ഫോർ 1.5 hours. വെരി കൂൾ, നല്ല അന്തരീക്ഷത്തിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് പറ്റും. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം എനിക്ക് എണീക്കാനും വയ്യ, യുനോ എണീക്കുക ഛർദ്ദിക്കുക. അപ്പം ഞാൻ ഒത്തിരി റീസൺ ചെയ്യാനായിട്ട് നോക്കി, മേ ബി ഇത്രയും ഞാൻ ഒത്തിരി എക്സോസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും എന്തൊക്കെയാണെന്നൊക്കെ നോക്കി. ഐ വാസ് ഓൾമോസ്റ്റ് ഫെയിന്റഡ്, ഐ കുഡ്ന്റ് ഈവൻ സ്റ്റാൻഡ്. എണീറ്റ് നിന്നിട്ട് വേണം ബാക്കി കാര്യം, ഒന്നാണ് നിലത്ത് നിന്നിട്ട് വേണമല്ലോ വേല കാണിക്കാനെന്ന് പറഞ്ഞതുപോലെ. അപ്പം അന്ന് ഉച്ചയ്ക്കും വൈകിട്ട് മീറ്റിംഗും, വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, ഉച്ചകളത്തെ മീറ്റിംഗ് തന്നെ ഒരു പ്രൈവറ്റ് എൻഗേജ്മെന്റ് ആണ്, വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ കൂടെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അന്നേരം എന്നെ സ്റ്റേജിൽ കൊണ്ടൊന്ന് നിർത്തിയാൽ മതി, ഐ വിൽ മാനേജ്. പക്ഷെ ഞാനിങ്ങനെ ഐ വാസ് ഇൻ എ ട്രാൻസ് ആൻഡ് ഗോഡ് വാസ് സ്പീക്കിംഗ് ടു മീ. കർത്താവിനോട് ചോദിച്ചു, നീ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ, എന്തിനാണ് ദാസൻ കഷ്ടത സഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞു, ഈ വന്നു ഇങ്ങനെ വെരി കംഫർട്ടബിൾ ഫുഡ്, യു ഗെറ്റ് ഓൾ ഗുഡ് ഫുഡ് ആൻഡ് യു നോ പീപ്പിൾ ടേക്ക് യു വേർ എവർ യു വോണ്ട്, യു ആർ ഗെറ്റിംഗ് എവറിഥിങ് ദാറ്റ് യു നീഡ്. പക്ഷെ നീ പ്രീച്ച് ചെയ്ത ആളുകളുണ്ടല്ലോ, അവരൊക്കെ എന്ന് പറയുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവരും കഷ്ടപ്പെടുന്നവരും വിഷമിക്കുന്നവരും ഭൂതബാധിതരും ഒക്കെയാണ്. നീ അവരുടെ അടുത്ത് പോയി അവളുടെ ഭൂതമൊക്കെ അറിയുമ്പോൾ നിനക്ക് ഒരു സന്തോഷമല്ലേ, നമുക്ക് എന്താ ഉണ്ടല്ലോ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചൊരു ഭൂതമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. ഏ പക്ഷേ നീ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നീ അവരെ സ്നേഹിക്കുന്നുള്ള തെളിവ് എന്താണ്? നിനക്ക് മോളിൽ നിന്ന് താഴോട്ട് നിന്ന് അവരുടെ എന്തോ യുനോ എൻജോയിങ് ഓൾ ദ ഫെസിലിറ്റീസ് ആൻഡ് യു ക്യാൻ യു ജസ്റ്റ് പ്രീച്ച് ആൻഡ് ഗോയിങ് ബാക്ക് ആൻഡ് എപ്പോഴും നിനക്ക് വലിയ സന്തോഷമായിരിക്കും. പക്ഷെ ഐ വോണ്ട് സീ ദാറ്റ് യു ആർ ലവിങ് ദാറ്റ് പീപ്പിൾ. ഇഫ് യു ലവ് ദ പീപ്പിൾ അതിന് സാക്രിഫൈസ് ചെയ്യണം. ആ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. അതെനിക്കൊരു വലിയൊരു എനിക്ക് തോന്നാ ഒരു തിയോളജിക്കൽ ബുക്കിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ദൈവം എന്നോട് അത് വളരെ കൃത്യമായിട്ട് ഇടപെട്ടു, ആൻഡ് ദാറ്റ് വാസ് എനിക്കൊരു വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ അതുപോലെ എനിക്കൊരു എക്സ്പീരിയൻസ് പിന്നുണ്ടായത്, ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ചർച്ചിൻ്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന വന്നപ്പോഴത്തേക്ക് കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യം. കർത്താവ് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ വായനയും പ്രാർത്ഥനയൊക്കെ നിർത്തുന്നതാണ് കാര്യം. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്താവിന് ശബ്ദം നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പറയുന്നതല്ലാതെ ദൈവം പറയുന്നൊന്നും കേൾക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ജോൺ ചാപ്റ്റർ 3:16 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ എന്നുള്ള വാക്യം ഇങ്ങനെ വരികയാണ്, ദൈവം ലോകത്തെ സ്നേഹിച്ച കാര്യം. അപ്പോൾ കർത്താവ് എന്നോട് ഞാൻ ഐ വാസ് ജസ്റ്റ് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു, എൻ്റെ ദൈവനോട് ചോദിച്ചു, ഐ ലവ് ദ വേൾഡ്, ഡു യു ലവ് യുവർ വേൾഡ്, ഡു യു ലവ് ദ വേൾഡ്? ദൈവം നീ ഞാൻ ദൈവത്തെ ലോകത്തെ സ്നേഹിച്ചു, നീ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ കർത്താവ് പറഞ്ഞു, കർത്താവ് അതൊക്കെ ആ ഒരു വലിയ ചോദ്യമാണ്, കാര്യം ഈ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ലവ് ദ ഹോൾ വേൾഡ് ബിക്കോസ് ഐ എം എ ഹ്യൂമൻ ബീയിങ്, യു ആർ ഗോഡ്. അപ്പൊ ഞാനിപ്പോൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനോ വല്ലതും പറ്റൂ? എനിക്ക് പറ്റത്തില്ല. ടു ബി ഫ്രാങ്ക്, ചുമ്മാ ഞാനങ്ങ് ലോകത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞു, ലോഡ് ഐ തിങ്ക് ഐ കനോട്ട് ലവ് ദ ഹോൾ വേൾഡ്, ഐ എം എ ഹ്യൂമൻ ബീയിങ്. എന്നെ കർത്താവ് പറഞ്ഞു, ഫോർഗെറ്റ് അബൌട്ട് ദ ഹോൾ വേൾഡ്, യു ഹാവ് എ വേൾഡ് ഓഫ് യുവർ ഓൺ. നിനക്ക് നിന്റെ ഒരു ലോകമുണ്ടല്ലോ, അവരെ നീ സ്നേഹിക്കുന്നുണ്ടോ? അതിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉടനെ ഞാനിങ്ങനെ ആലോചിച്ചു, അന്ന് ഞാൻ ബുന്ദേൽഖണ്ഡിലാണ് വർക്ക് ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക്. അപ്പം ആ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണീന്ന് രണ്ട് കൂടി കണ്ണീരൊക്കെ വരാറുണ്ട്, സ്നേഹമില്ലെങ്കിൽ കണ്ണീരൊക്കെ വരുമോ? അപ്പോൾ ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ പിന്നെ 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 എന്താണ്, ഐ സ്റ്റാർട്ട് ലവിങ് ദം. ഐ സർ ലോഡ്, ഐ തിങ്ക് ഐ ലവ് മൈ വേൾഡ്, എൻ്റെ ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. എന്നെ കൊടുത്ത് പറഞ്ഞു, ഓക്കെ, വെരി സ്ലോലി ഹി ടോക്ക് ടു മീ, റിമെമ്പർ വെൻ ഐ ലവ് ദ വേൾഡ് ഐ ഗേവ് മൈ ഓൺലി ബിഗോട്ടൻ സൺ, ആൻഡ് യു സേ യു ലവ് ദ വേൾഡ് ആൻഡ് വാട്ട് യു ഗോയിങ് ടു ഗിവ്? ഞാൻ ലോകത്തെ സ്നേഹിച്ചപ്പോൾ ഞാൻ എൻ്റെ പുത്രനെ ലോകത്തിന് കൊടുത്തു. നീ പറഞ്ഞു നീ ലോകത്തെ സ്നേഹിക്കുന്നു, നിന്റെ ലോകത്തെ, പക്ഷെ നീ എന്താ കൊടുക്കാൻ പോകുന്നത്? ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ തണ്ടർ. എനിക്ക് ഐ കുഡ്ന്റ്, എനിക്ക് ഈവൻ നൗ ഐ കനോട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ, ബിക്കോസ് ഐ എനിക്ക് അവിടെ നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, എനിക്ക് വായിക്കാനോ സംസാരിക്കാനോ ശ്വാസം നിന്നു എന്നുള്ളൊരു ഒരു സ്റ്റേജായി, വല്ലാത്തൊരു സ്റ്റേജായി. ഇൻഫാക്ട് ആ സമയത്ത് കർത്താവിനോട് സംസാരിച്ച ആ കാര്യം ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് സാക്രിഫൈസ്. സ്നേഹം തെളിയിക്കപ്പെടുന്നത് എപ്പോഴും ത്യാഗത്തിലൂടെയാണ്. ത്യാഗമില്ലെങ്കിൽ സ്നേഹമില്ല. സ്നേഹം തെളിയിക്കപ്പെടുന്നത് സമ്മാനത്തിൽ കൂടെ പോലും അല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് സ്നേഹം തെളിയിക്കപ്പെടുന്നത് സമ്മാനത്തിലൂടെ ആണെന്ന്. നമ്മൾ വേദങ്ങളിലൊക്കെ വീട് സന്ദർശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, പിള്ളേർക്ക് കുറച്ച് ട്രോഫിയൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. ആൻഡ് വി സേ വി ലവ്, ഓ ഐ ലവ് യു ബേബി എന്നൊക്കെ പറയും. ഇൻഫാക്ട് അതല്ല പ്രൂഫ്. വാട്ട് ഈസ് ദ പ്രൂഫ്? എന്താ പ്രൂഫ് എന്ന് പറയുന്നത്? ത്യാഗമാണ്, സാക്രിഫൈസ് ആണ്. വിതൗട്ട് സാക്രിഫൈസ് ദർ ഇസ് നോ ലവ്. വിതൗട്ട് സാക്രിഫൈസ് ദർ ഇസ് നോ ലവ്. ത്യാഗമില്ലാതെ സ്നേഹമില്ല. അപ്പൊ ഈ ഒരു അറിവ്, തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നതിലെ ആ സന്തോഷം എനിക്ക് ശരിക്കും മനസ്സിലാവും. ആൻഡ് വെൻ ഐ ഫേസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രയൽസ് ആൻഡ് ട്രബിൾസ്, വെൻ ഐ ഫേസ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഇൻ മൈ ലൈഫ്, യു നോ ഐ താങ്ക് ഗോഡ്, ബിക്കോസ് ദാറ്റ് ഈസ് എ പ്രൂഫ് ദാറ്റ് അത് എനിക്ക് എൻ്റെ കർത്താവിനുള്ള സ്നേഹം തെളിയിക്കാനുള്ള ഒരു പ്രൂഫായിട്ടാണ് ഞാൻ കാണുന്നത്. കാലേബിനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുതെ പറയുകയല്ലായിരുന്നു, എന്തോ ഞാൻ അവനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റും. അവൻ അതിൻ്റെ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറായിരുന്നു. അവൻ ജീവനെ കണക്കാക്കാതെയാണ് അവൻ ഒറ്റുനോക്കാൻ പോയതൊന്ന്. എന്നിട്ട് ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല സ്വന്തം സഹോദരന്മാരിൽ നിന്ന് പോലും അവന് ജീവന്റെ കാര്യത്തിൽ പേടിക്കേണ്ടി വന്നു. അതാണ് വാസ്തവത്തിൽ സാക്രിഫൈസ്. ദാറ്റ് ഇസ് സാക്രിഫൈസ്. അപ്പൊ ഞാൻ പറഞ്ഞത് കാബേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്ന്, ഈ വാസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ്, അവന്റെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരുന്നു. രണ്ട്, അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റി. അതെ, ഏത് സാഹചര്യത്തിലാണ്? അവന് പിൻപറ്റാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത നിലയിൽ, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന നിലയിൽ ആയിരിക്കുമ്പോൾ അവൻ കർത്താവിനെ പൂർണ്ണമായിട്ട് പിൻപറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ വേറൊരു ആംഗിളിലേക്ക് ഇക്കാര്യത്തെ കാര്യം, നമ്മൾ കുറച്ച് പേരുടെ ചരിത്രം നമ്മൾ പഠിച്ചു. ഈ ചരിത്രങ്ങൾ ഇത്രയും പറഞ്ഞതിന്റെ ഒരു കാരണം ഇനിയിപ്പോൾ ആ ചേഞ്ച് ഒന്ന് മനസ്സിലാക്കാൻ. ചരിത്രത്തിന്റെ വളർച്ച നമ്മൾ കാണേണ്ടത് സിസ്റ്റം വ്യത്യാസപ്പെടുന്നത് കണ്ടാണ്, അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിലും നമ്മളുടെ പഴയ കാലത്ത് ഹിസ്റ്ററി പഠിക്കുന്നത് എന്താണ്, അശോകൻ മരങ്ങൾ നട്ടു പിടിപ്പിച്ചു, കുളം കുഴിപ്പിച്ചു, റോഡ് വെച്ചു, അത് കഴിഞ്ഞ് അടുത്ത വന്ന ആൾ അയാളും മരം നട്ടുപിടിപ്പിച്ചു. ഏത് രാജാവ് വന്നാലും എന്തുമാണ്, മരം നട്ടുപിടിപ്പിച്ചു, റോഡ് കുഴിച്ചു, അല്ലെങ്കിൽ റോഡ് കുഴിക്കുകയാണ് ഇപ്പോഴത്തെ, ഇപ്പൊ റോഡ് കുഴിക്കുകയാണ് ഇപ്പോഴത്തെ സിസ്റ്റം, അല്ലെങ്കിൽ കുളം കുഴിപ്പിച്ചു, റോഡ് പണിതു, ഇതൊക്കെയാണ് ഇപ്പൊ വാസ്തവത്തില്, അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക്. പക്ഷെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ചേഞ്ച് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പേരോ ഒന്ന് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുന്നതല്ല, അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ വിവരണങ്ങളല്ല പ്രാധാന്യം അർഹിക്കുന്നത്, എന്നാൽ എന്താണ്, ആ സിസ്റ്റം വ്യത്യാസപ്പെടുന്നു അല്ലേ. പണ്ടൊക്കെ രാജഭരണമായിരുന്നു, അല്ലെങ്കിൽ പണ്ടൊക്കെ ട്രൈബൽ സെറ്റപ്പായിരുന്നു, അത് കഴിഞ്ഞിട്ട് രാജഭരണം ഉണ്ടാകുന്നു, രാജഭരണം മാറിയിട്ട് ജനാധിപത്യ ഭരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വേറൊരു ഏകാധിപത്യ ഭരണം ഉണ്ടാകുന്നു. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ ഡിഫറൻസ് ആണ് രാഷ്ട്രത്തെ ശരിക്കും വ്യത്യാസപ്പെടുത്തുന്നത്. ഇതുപോലെ നമ്മളിപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ നടക്കുന്നതിന്റെ വിവരണങ്ങളിലൂടെ മുന്നേറുകയായിരുന്നു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെയാണ് വാസ്തവത്തിൽ ആത്മവ്യാപാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഇടപെടുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിലും എങ്ങനെയൊക്കെ ഇടപെടുന്നു നമുക്ക് അറിയാനായിട്ട് ഇത് പഠിച്ചെങ്കിലേ പറ്റൂ. അതുകൊണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണല്ലോ വ്യക്തികളുടെ ജീവിത ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഇത്രയും വലിയ പുസ്തകമാക്കിയില്ലായിരുന്നെങ്കിൽ, ഈ കഥകളെല്ലാം ഇല്ല, ഒരു ചെറിയ ബൈബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാൻ വളരെ ഈസി ആയിരുന്നല്ലോ. പക്ഷേ വേദപുസ്തകത്തിൽ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികളിലൂടെ ജീവിതം, അവരുടെ ജീവിതത്തിലൂടെ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെടുമെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഏക മാർഗം എന്താണ്? നമ്മുടേതിന് സമാനമായ ജീവിത രീതി വെച്ചു പുലർത്തിയിരുന്ന പുരാതന ആളുകളുടെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് അറിയുമ്പോഴാണ് നമ്മളോട് ദൈവം എങ്ങനെ ഇടപെടും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിലെ ഡിഫറൻസ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ആ ഓരോരോ കാലഘട്ടത്തിന്റെ ഡിഫറൻസ്, ഏജസിന്റെ ഡിഫറൻസ് നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് പേരുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ഒരു ഒരു ഡീപ്പായിട്ടുള്ള ആ സിസ്റ്റത്തിന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുകയാണ്. ഒന്നാമത് നമ്മൾ കണ്ടു, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ മൂക്കിൽ കർത്താവ് ജീവശ്വാസം ഊതി. അത് പിന്നെ എടുക്കുകയല്ല, അല്ലെങ്കിൽ ഇനോ നിഷ്കന്മഷ യുഗത്തിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് അവർ നിരന്തര സംസർഗത്തിലാകും, നിരന്തര സംസർഗത്തിൽ. എല്ലാ വൈകുന്നേരവും എന്ത് ചെയ്യും, ദൈവം വന്നിട്ട് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നതാണ് കാണുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം. എന്നാൽ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്താണ്? ഇതുപോലെ തന്നെ കൂട്ടായ്മ ആചരിക്കുന്ന അനേക ഇവർക്ക് ആദാമിന് മക്കളുണ്ടാകണം, അങ്ങനെ ദൈവിക കൂട്ടായ്മയിൽ നിരന്തരം പോകുന്ന, ദൈവാത്മാവുമായിട്ട് നിരന്തരം സംസർഗം പുലർത്തുന്ന, ശരീരമുള്ള ആത്മജീവികളായ മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മയാണ് ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കൂട്ടായ്മയ്ക്ക് ഭംഗം വന്നെങ്കിലും കർത്താവ് ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ എന്താ അവരിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്നല്ല നമ്മൾ കാണുന്നത്. ആത്മാവ് വീണ്ടും സംവദിച്ചുകൊണ്ടിരുന്നു. പാപം ചെയ്ത ആദാമിന്റെ അടുത്ത് അന്ന് വൈകുന്നേരം ആര് വന്നു? ദൈവം ഇറങ്ങി വന്നു. ദൈവം എന്ത് ചെയ്തു? ആദാമിനോട് സംസാരിച്ചു, നേരിട്ട് സംസാരിക്കുകയാണ്. കയ്യേൻ പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് അവനോട് സംസാരിച്ചു. അവൻ സഹോദരനെ കൊന്നു കഴിഞ്ഞിട്ടും എന്ത് ചെയ്തു? ദൈവം സംസാരിച്ചു. അപ്പോൾ നിഷ്കന്മശയുഗം തൊട്ട് ഇങ്ങോട്ടുള്ള കാലയളവിൽ എന്താണ് നോഹയുടെ കാലയളവ് വരെ ദൈവാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതെ നിരന്തരം സംസർഗം ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യന്റെ പാപം അധികരിക്കുകയും ആറാം അധ്യായത്തിൽ പാപം അധികരിക്കുകയും അവനൊരു ജഡമെന്നതുപോലെ പാപത്തിൽ വീണുപോവുകയും അവനെ ആത്മജീവി എന്നുള്ള അവന്റെ ആ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കാതെ ഒരു ഒരു ജഡമെന്നതുപോലെ ഇണചേരുകയും ജഡമെന്നതുപോലെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്ത്രീകളും പുരുഷന്മാരും ബന്ധപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനിയിപ്പോൾ എല്ലാ മനുഷ്യരിലും എൻ്റെ ആത്മാവ് ഒരുപോലെ വസിക്കുകയില്ല, ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ആ തലമുറയിൽ ഒരൊറ്റ വ്യക്തിയിലെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു, നോഹ ഇല്ലേ? നോഹയിലൊഴികെ വേറെ ആരിലും ദൈവം ഇതിന്റെ ആത്മാവ് പ്രവർത്തിച്ചില്ല. അതുകൊണ്ടാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അവൻ ആ തലമുറയിൽ ഒറ്റയ്ക്ക് നിന്നു, ദൈവത്തിന് വേണ്ടി നിന്നു. അതായിരുന്നു ആ സിസ്റ്റത്തിന്റെ, അല്ലെങ്കിൽ ദൈവാത്മാവ് ഒരു മനുഷ്യരോട് വ്യക്തികൾ എന്നതുപോലെ നിരന്തരം സംസർഗം ചെയ്തുകൊണ്ടിരുന്ന, സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അവസാനിക്കും, ഒരു കാലഘട്ടം അവസാനിക്കണം. അടുത്ത സിസ്റ്റം വരുന്നതെന്നറിയാമോ? ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കും, പുതിയൊരു സിസ്റ്റം വരിക. ഈ പുതിയ സിസ്റ്റം വന്നപ്പോഴത്തേക്ക് ആദാമും നോഹയും, ആദാമിനോട് നോഹയുടെ ദൈവം ഇടപെട്ടത് ഏകദേശം ഒരുപോലെ. ആദാമിനോട് പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിലെ ആഗ്രഹം, കർത്താവ് പറയാണ്, എന്റെ മനസ്സിലെ ആഗ്രഹം വിശുദ്ധരായ ദൈവ ആത്മാവിനെ നിയന്ത്രിക്ക ദൈവ ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു ജനസമൂഹം അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടാകണം. അതിനെന്ത് ചെയ്യണം? നീ പ്രത്യുൽപാദനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിലൂടെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫിൽ ദി എർത്ത്, ഭൂമി മുഴുവൻ നിറയുക. അപ്പോൾ ഭൂമി മുഴുവൻ നിറയാനുള്ള അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമുള്ള ദൈവാത്മ പ്രേരിതരായ ദൈവാത്മ നിയന്ത്രിതരായ ജനങ്ങൾ ഭൂമി മുഴുവൻ നിറയാനുള്ള അതിനുള്ള മാർഗം എന്താ കർത്താവ് പറഞ്ഞത്? നിനക്ക് മക്കളുണ്ടാകണം, ഇൻഫിൽ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദി എർത്ത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി. അതായിരുന്നു സിസ്റ്റം. നോഹയോട് സെയിം കാര്യമാണ് പറയുന്നത്. കാരണം ബാക്കിയുള്ള മുഴുവൻ പേരെയും നശിപ്പിച്ചിട്ട് നോഹ എന്ന് പറയുന്ന ദൈവാത്മാവിനാൽ നിയന്ത്രിതനായ ഒരൊറ്റ വ്യക്തിയെ, അവന്റെ കുടുംബത്തെ മാത്രം നിർത്തിയിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറവി. സെയിം തിങ്. ആദാമിനോട് പറഞ്ഞ സെയിം തിങ് ആണ്, അടുത്ത സിസ്റ്റമാണ്. അല്ലെങ്കിൽ അടുത്ത നോഹയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആദാമിന്റെ ഒരു ഒരു ഇനോ ഒരു ഒഡിസേ, അതിന് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ളൊരു സിസ്റ്റം. അത് കർത്താവിന് പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള എല്ലാവരും നശിപ്പിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ആളുകൾ നോഹയുടെ മക്കളായിട്ട് ആത്മീയരായി വളർന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. പക്ഷെ ആ സിസ്റ്റം ആ അവിടെയും എന്താ ശരിക്കും ആ പ്രവർത്തനം ആ നിലയിൽ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായി. പിന്നീട് ദൈവം എന്ത് ചെയ്യുന്നു? അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചപ്പോഴത്തേക്ക് നോഹയോടോ ആദാമിനോടോ ചെയ്തതുപോലെ, ആദാം നോഹയുടെ കാലത്തോ ആദാമിന്റെ കാലത്തോ ചെയ്തതുപോലെ, എല്ലാവരെയും കൂടെ നശിപ്പിച്ചതിന് ശേഷം ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ലോകം അവിടെ തുടങ്ങുകയല്ല. അല്ലെങ്കിൽ അതല്ല ദൈവത്തിന്റെ സ്ട്രാറ്റജി. ദൈവത്തിന്റെ ആഗ്രഹത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല, പക്ഷെ ദൈവത്തിന്റെ സ്ട്രാറ്റജി ഒന്ന് മാറി. കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിംഗ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ് ബൈ. അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ആ സ്ട്രാറ്റജി മാറി. ഇപ്പം എന്നാ പറയുന്നത് അറിയാമോ? ഇൻഫിൽട്രേറ്റ് ചെയ്യാനാ പറയുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിച്ചെന്നറിയാമോ? ശപിക്കപ്പെട്ട ലോകത്തിലേക്ക് ഈ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്ന അവരെ എന്നെ അനുഗ്രഹിക്കാം. സോ ദ സിസ്റ്റത്തിനകത്തുണ്ടായ ആദാമ നോഹയും ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എന്താണ്? ദൈവം ആദാമിനോട് സംസാരിക്കുകയും ആദാമിനോട് ഇടപെടുകയും സ്നേഹിതനോട് ആദാമിനെ സോറി അബ്രഹാമിനെ വിളിക്കുകയും അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹിതനായ എബ്രഹാം, ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യം എന്റെ സ്നേഹിതനായ എബ്രഹാമിനോട് ഞാൻ മറച്ചു വയ്ക്കുമെന്ന് ചോദിക്കുന്നത്. ഹി വാസ് എ ഫ്രണ്ട്, എബ്രഹാം വാസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹിതൻ. അപ്പോൾ അബ്രഹാമിന് മാത്രമായിട്ട് കൊടുത്ത മതവേല, അബ്രഹാമിന്റെ മക്കളും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്താണ്? ഇൻഫിൽട്രേറ്റ് ചെയ്യാണ്. ആ ഇൻഫിൽട്രേഷന്റെ സ്റ്റേജിൽ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനും പാട്രിയാർക്കിന് എന്ത് ചെയ്യുന്നറിയാമോ? തിയോഫാനി എന്നുള്ളൊരു ഒരു വാക്കുണ്ട്. തിയോഫാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ദർശനം കൊടുത്തു. അപ്പോൾ ആദാമിന്റെയും നോഹ വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ദൈവ ദർശനം കൊടുക്കേണ്ട കാര്യമില്ല. ദൈവം അവരെ നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ നടന്ന് എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുകയാണ് അല്ലേ, തെറ്റ് ചെയ്യുന്നതിനോട് സംസാരിക്കുകയാണ്, വർത്തമാനം പറയുകയാണ്, വർത്തമാനം പറയുക, കൈനോടൊക്കെ ചെന്ന് എന്ത് ചെയ്യാണ്, ചുമ കുളായിട്ട് വർത്തമാനം പറയുകയാണ്. എന്നാൽ നോഹയുടെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഇവർ ആത്മജീവികളെ പോലെ ഒന്നും ഇടപെടുന്നത്, എന്നോട് ആരും സംസാരിക്കുന്നൊന്നുമില്ല, എന്താണ് ഒരു ജഡം എന്നതുപോലെ അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്നേക്കും എൻ്റെ ആത്മാവിവരിൽ വാദിച്ച് വസിക്കുകയില്ല, വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. പക്ഷേ ചെല്ലരുത്, നോഹയിലേക്ക്, നോഹയ്ക്ക് ഹോവയുടെ കൃപ ലഭിച്ചു, നോഹയിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു. ഇപ്പോൾ അബ്രഹാമിന്റെ കാലഘട്ടം വന്നപ്പോൾ എല്ലാവർക്കും ദൈവദർശനം ഉണ്ടാകുന്നില്ല, അബ്രഹാമിന്റെ ദൈവദർശനം ഉണ്ടാകും. ദൈവദർശനം ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്ക് ഹി സ്പീക്സ് ടു എബ്രഹാം അല്ലെ, എബ്രഹാം, അബ്രഹാമിന് ദൈവദർശനം ഉണ്ടായതുപോലെ തന്നെ അടുത്ത പാട്രിയാർക്ക് ആർക്ക് ഇസ്ഹാക്കിനും എന്തുണ്ടാകുന്നുണ്ട്, ദൈവദർശനം ഉണ്ടാകുന്നു. തിയോഫാൻ, ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവദർശനം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുക എന്നുള്ള അർത്ഥത്തിലല്ല, ഗോഡ് കംസ് ടു, ഐ മീൻ ഇൻഫാക്ട് അബ്രഹാമിനോട് കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം വരെ കഴിക്കുകയാണ് അല്ലെ. അതുപോലെ അത് തിയോഫാൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വപ്നമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമല്ല, ഡയറക്റ്റ് ആയിട്ട് ദൈവം എന്ത് ചെയ്യാണ്, വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റേജ്. ഇസ്ഹാക്കിനെ തന്നെ യാക്കോബിനും ദൈവം ആ രീതിയിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ യാക്കോബിന്റെ മക്കളിൽ ദൈവദർശനം ഇവർക്ക് ആർക്കും ഉണ്ടാകുന്നില്ല, എക്സെപ്റ്റ് യോസഫിന് വഴി. നമുക്ക് വ്യത്യാസം മനസ്സിലാക്കണം. എന്നാൽ യോസഫിനെ കുറിച്ച് പറയുന്ന എന്റെ ആത്മാവുള്ള ദൈവാത്മാവുള്ള ഈ ഒരു ഈ മനുഷ്യനെ പോലെ, അപ്പോൾ യോസഫിന് അവന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, ദൈവാത്മാവുണ്ട്. അവൻ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട്. അവന്റെ സഹോദരന്മാർക്ക് ആർക്കും ഇല്ലാത്തതുപോലെ ദൈവാത്മാവനുണ്ട്. ദൈവാത്മാവ് എപ്പോഴും അവനോട് വാദിച്ചു, അവൻ അനുസരിച്ചു. പുത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് അവൻ പറഞ്ഞു, ഞാൻ ഈ കാര്യം ചെയ്ത് എന്റെ ദൈവത്തിന് വിരോധമായി ഞാൻ പാപം ചെയ്തില്ല. അവനോട് എപ്പോഴും ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു അല്ലെ, ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വേറൊരു സ്പെഷ്യൽ എബിലിറ്റി കൂടെ യോസഫിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അവനെ കുറിച്ച് പറയാം, ജോസഫ് ദ ഡ്രീമർ എന്നവർ അല്ലേ, സ്വപ്നം കാണുന്നവനായ യോസഫ് അല്ലേ. അപ്പൊ സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താണ്? ആ എബിലിറ്റിയുടെ പ്രത്യേകത, ആത്മബാധിതർക്ക് ദൈവം കൊടുക്കുന്ന ചില എബിലിറ്റീസിൽ ഒന്നാണ് ഡ്രീംസ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ഈ ഡ്രീംസ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവയെ അവയെ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന വ്യത്യാസം, ഈ ആദാമിനോട് പറയാനുള്ള കാര്യം ദൈവം ആരോട് സംസാരിച്ചത്? ആദാമിനോട് തന്നെയാണ്. നോഹയോട് പറയാനുള്ളത് നോഹയോട് സംസാരിച്ചു. അബ്രഹാമിനോട് പറയാനുള്ളത് അബ്രഹാമിനോട് സംസാരിച്ചു. യാക്കോബിനോട് പറയാനുള്ളത് യാക്കോബിനോട് സംസാരിച്ചു അല്ലേ. പക്ഷെ ഫറവോനോട് പറയാനുള്ളത് ദൈവം യോസഫിനോടാണ് പറയുന്നത്. ഫറവോനൊരു ദർശനം കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ സ്വപ്നം കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈവൻ അപ്പക്കാരനും പാനപാത്രവാഹകനും എല്ലാം ഉണ്ട്, ദർശനമുണ്ട്. പക്ഷേ അവൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാര്യം ദൈവത്തിന്റെ ആത്മാവ് ഇവരോട് എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് ഇടപെടുന്നില്ല ഇല്ലേ. അപ്പോൾ ഈ നേരിട്ട് ഇടപെടുന്ന ഇപ്പൊ നോഹയോട് അല്ലെങ്കിൽ അബ്രഹാമിനോട് അല്ലെങ്കിൽ നോഹയോട് എന്ന് പറയുന്നത് നോഹയുടെ ദൈവം ഇടപെടുന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടകത്തിന്റെ വാതിലടയ്ക്കുന്ന ഒരു ദൈവമാണ്, അല്ലാതെ സ്വപ്നത്തിലോ ദർശനത്തിലോ ദൈവം നോഹയോട് ഇടപെടുന്നല്ല, ഡയറക്റ്റ് ആയിട്ട് ദൈവം ഇടപെടുന്ന ഒരു കാര്യമാണ്. പാട്രിയാർക്സിന്റെ കാര്യത്തിലെല്ലാം അതാണ് സംഭവിക്കുന്നത്. എന്നാൽ യോസഫിന് തിയോഫാനി മാത്രമല്ല, അവന് സ്വപ്നങ്ങൾ നൽകുന്നു. അപ്പൊ ദർശനം ദൈവത്തിന് നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ തിയോഫാനി ദൈവം നേരിട്ട് ദർശനം കൊടുക്കുന്നത്, വെളിപ്പാട് നൽകുന്നത് അവനോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. എന്നാൽ സ്വപ്നങ്ങളിലേക്കുള്ള മാറ്റം അതൊരു ലെസർ എക്സ്പീരിയൻസ് ആണ്. തിയോഫാനി എന്ന് പറയുന്ന ആ ദർശനം എന്ന് പറയുന്ന ആ ദൈവാനുഭവത്തിന്റെ കുറഞ്ഞ വേർഷനായത് സ്വപ്നം എന്ന് പറയുന്നത്, അല്ലാതെ കൂടിയ വേർഷനല്ല. നമുക്കിപ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നെങ്കിലും നമുക്ക് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തറിയാം, ദൈവത്തിന് ഡയറക്റ്റായിട്ട് നമ്മൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സ്വപ്നങ്ങളിലൂടെയൊക്കെ പലപ്പോഴും പറയേണ്ടി വരുന്നത്. ഇൻഫാക്റ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ളതുകൊണ്ടല്ല സ്വപ്നങ്ങൾ കാണുന്നത്, കുറവായതുകൊണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് എന്നോട് പ്രയാസം ഉണ്ടായിരിക്കും, പക്ഷേ അതൊരു ഫാക്റ്റാണ്. കാരണം ദൈവം നേരിട്ട് സംസാരിക്കാൻ പ്രയാസമുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്വപ്നങ്ങളിലൂടെയും മറ്റും നമ്മളോട് സംസാരിക്കുന്നത്. അത് വ്യാഖ്യാനിക്കാനായിട്ട് വേറൊരാൾ വരികയാണ്. സ്വപ്നം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, കാരണം ദൈവത്തിന് എല്ലാ മനുഷ്യനോട് സംസാരിക്കണം, ഫറവോനോട് സംസാരിച്ചാലേ പറ്റുള്ളൂ ദൈവത്തിന്. പക്ഷേ വ്യാഖ്യാനിക്കാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ, ദൈവാത്മാവുള്ള ആളെ കൊണ്ടേ പറ്റുകയുള്ളൂ. ഇവിടാണ് സിസ്റ്റത്തിന്റെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ദൈവദർശനം അവർ ഓരോരുത്തർക്ക് ലഭിക്കുമ്പോൾ അത് അവർക്ക് വേണ്ടി തന്നെ ലഭിക്കുന്നെങ്കിൽ സ്വപ്ന വ്യാഖ്യാനം മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ആത്മാവുള്ളവൻ ദൈവനിയോഗത്താൽ മറ്റുള്ളവരോട് പറയുമ്പോൾ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയാത്തവർക്ക് അവരോട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആത്മനിയന്ത്രിതമായി ജനങ്ങളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് വാസ്തുത. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ദൈവത്തിന്റെയും ആത്മസംസർഗമില്ലാത്ത മനുഷ്യരുടെയും മധ്യത്തിൽ ആത്മനിറവുള്ള വ്യക്തി എന്ന ഒരു സിസ്റ്റം പ്രയോഗത്തിലാവുക. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലേ. നേരത്തെ ഉള്ളതിന് വ്യത്യാസം ഇതാണ്, മനുഷ്യനും അതായത് ആത്മനിറവില്ലാത്ത മനുഷ്യനോട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാർഗമില്ലാതിരിക്കുമ്പോൾ ആത്മനിറവുള്ള വ്യക്തിയെ ദൈവം തന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആത്മനിറവില്ലാത്ത വ്യക്തിയുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു സിസ്റ്റം. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു, നേരത്തെ അങ്ങനത്തെ സിസ്റ്റം ഇല്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഉള്ള ചേഞ്ച് നടക്കുകയാണ്. ഇവിടെ ദൈവത്തിന് കൽപ്പിക്കാനുള്ളത് അവൻ നേരിട്ട് പറയാതെ ആത്മനിറവുള്ള മനുഷ്യനിലൂടെ അവരോട് സംസാരിക്കുക, അവരോട് കൽപ്പിക്കുകയാണ്. വേറെ രീതി പറഞ്ഞാൽ ആത്മാവുള്ള മനുഷ്യരിലൂടെ ദൈവം തന്റെ ഇഷ്ടം ഭൂമിയിൽ നിർവഹിക്കുകയാണ്. കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ആത്മനിറവുള്ള വ്യക്തിയിലൂടെ ദൈവം ഭരണം നടത്തുകയാണ്. ആത്മനിറവുള്ള വ്യക്തിയിലൂടെ ദൈവം എന്ത് ചെയ്യുകയാണ്? ഭരണം നടത്തുക എന്ന് പറയാൻ കാര്യം എന്താ? ദൈവത്തിന്റെ ഇഷ്ടമുള്ള കാര്യം നടത്താൻ വേണ്ടി. ഈജിപ്തിൽ എന്ത് സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം നടക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒരാളുടെ ഇഷ്ടം നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവിക ഭരണം ആരിലൂടെ നടത്തുന്നു? ഇപ്പൊ ശരിക്കും ഫറവോൻ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നെങ്കിലും ആരാ ഭരണം നടത്തുന്നത്? ആരാ? ദൈവമാ, യോസഫല്ല, ദൈവമാണ്. കാര്യം ദൈവം പറഞ്ഞു ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ദൈവം പറഞ്ഞു ഇന്നത് നടക്കണം. അപ്പോൾ ദൈവം യോസഫിലൂടെ എന്ത് ചെയ്യുന്നു? ഭരണം നടത്തുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്ക് 400 വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്ത് ചെയ്യുന്നു? ഇസ്രായേലിനെ തനിക്കായിട്ട് വേർതിരിച്ച് അവർക്ക് ഒരു ദേശം കൊടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ മിസ്രയീമിൽ നിന്ന് തന്റെ നീട്ടിയ ഭുജം കൊണ്ട് അവരെ വീണ്ടെടുത്തു. അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തന്റെ ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു സമൂഹം, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത നിയമത്തിന്റെ ജനം, പീപ്പിൾ ഓഫ് ദ കവനന്റ്, അതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. ദൈവാത്മാവിന് വിധേയപ്പെടുന്നതായ ഒരു ജനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ദൈവം മരുഭൂമിയിലൂടെ അവരെ കൊണ്ടുപോകുന്നത്. ഈ മരുഭൂമിയിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് നമ്മൾ ദൈവാത്മാവിന്റെ ഇടപെടലുകളാണ് നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് പഠിച്ചത്. എല്ലാവരും ദൈവാത്മാവ് വ്യാപരിച്ചു. അവരുടെ നേതാവായ മോശയിൽ വ്യാപരിച്ചു, അവരുടെ നായകനായ യോശുവിൽ വ്യാപരിച്ചു, യഹോവയെ പൂർണ്ണമായി പിൻപറ്റിയ കാലേബിൽ വ്യാപിച്ചു. ഇവരെല്ലാം ആത്മനിയന്ത്രിതരായിരുന്നു, സമ്പൂർണ്ണമായിട്ടും ആത്മനിയന്ത്രിതരായിരുന്നു, അല്ലാതെ പകുതി രീതിയിലല്ല. ഇവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവർ എന്നതിനേക്കാൾ ഒരു ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു ഇവർ. രണ്ടും വ്യത്യാസമാണ്. ആ വ്യത്യാസമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അവർ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് തന്നെയല്ല, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിന്റെ ആളുകളായി നിന്നുകൊണ്ട് മറ്റ് ജനങ്ങളെ അമർത്തുകയും ചെയ്തു. അപ്പോൾ ദൈവം ഇന്നതിന് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പോയി പെട്ടെന്ന് ആ ഒരു കാര്യം മാത്രം ചെയ്യുന്ന രീതിയിലുള്ള ആത്മവ്യാപാരം അല്ലായിരുന്നു മരുഭൂമിയിലെ സഭയിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകത എന്താണ്? അവർ ദൈവത്തിന്റെ ആളുകളാണ്. ദേ വേർ പീപ്പിൾ ഓഫ് ഗാഡ് ഇൻ എവറി റെസ്പെക്ട്. അവരെ ദൈവം ചില കാര്യങ്ങൾക്ക് ശക്തീകരിച്ച് അതിനുവേണ്ടി പോയെന്ന് മാത്രമല്ല, ബസലേലിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ബസലേല് അവൻ ദൈവാത്മാവിന്റെ കയ്യിലൊരു ഉപകരണമായി തീരുക അല്ലെ. അവൻ ആത്മാവിനെ നിറഞ്ഞിരുന്നുവെങ്കിലും അവൻ ദൈവത്തിനും ജനത്തിനും മധ്യത്തിൽ നിന്ന് ജനത്തെ നയിക്കുന്നതിനുള്ള ആത്മാവിനെ അല്ല അവൻ പ്രാപിച്ചത്. അവൻ എന്താ ചെയ്തത്? ദൈവത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതായിരുന്നു അവന്റെ ദൗത്യം. ഒരു സ്പിയറിൽ മാത്രം അവനിൽ ആ പ്രവർത്തിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിനെ പ്രകടിപ്പിക്കുന്നതായ മോശ, യോശുവ, കാലേബ്. ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അവിടെ മോശയിലെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച ആത്മാവുള്ള 70 പേരുടെ കാര്യം പറയുന്നുണ്ട്. അവര് ആ ഒരു ജനുസിൽപ്പെട്ട ആളുകളല്ല, അവര് വാസ്തവത്തിൽ അതിന് ശേഷമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. കാര്യം അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവർ പ്രവചിച്ച് പിന്നെ അവരുടെ മേൽ വന്നുമില്ല, പ്രവചിച്ചുമില്ല. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അടുത്ത സിസ്റ്റത്തിലെ ആളുകളായിരുന്നു അവർ വാസ്തവത്തിൽ. ആരായി? 70 മൂപ്പന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റമിക് ചേഞ്ച് നമ്മൾ കണ്ടല്ലോ. ഈ സിസ്റ്റത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന ആ രീതിയിലുള്ള ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ ഭാഗങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി കനാൻ നാട്ടിൽ ഇവർ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന്, നമ്മൾ എന്താ പാട്രിയാർക്സിന്റെ കാലം വരെയുള്ള, ആദാമിന്റെ കാലം മുതൽ പാട്രിയാർക്സിന്റെ കാലം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം മരുഭൂമിയിൽ അല്ലെങ്കിൽ ഇനോ മരുഭൂമിയിൽ സഭയുണ്ടായിരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ ഇടപെട്ടു എന്ന് മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നത് കനാനിലെ അവരുടെ സെറ്റിൽമെന്റിന്റെ കാലയളവിൽ ന്യായാധിപന്മാരോട് ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്താ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ നേരത്തെ പഠിച്ചതുപോലെ വിശാലമായിട്ട് പഠിക്കാനായിട്ടുള്ള സമയം നമുക്കില്ല. ഇസ്രായേൽ മക്കൾ കനാനിലെത്തി, അവരുടെ മരുഭൂമി യാത്ര കഴിഞ്ഞു, രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ദേ ഹാവ് പൊസസ് ദ ലാൻഡ്, അവരുടെ സെറ്റിൽമെന്റിന്റെ ആദ്യഘട്ടം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം, അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുന്നില്ല. അവിടെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കനാൻ ദേശം ദൈവം ഇസ്രായേലിന് കൊടുത്തത് അവരുടെ വാളിന്റെയോ വില്ലിന്റെയോ കഴിവ് കൊണ്ടല്ല എന്ന് യോശുവ കൃത്യമായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ വാളുകൊണ്ട് കുന്തം കൊണ്ടോ ഒന്നും അല്ല ദൈവം നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങളുടെ വില്ലിന്റെ കഴിവുകൊണ്ടല്ല രക്ഷിച്ചത്, പ്രത്യുത ദൈവം തന്നെ അത് നിങ്ങൾക്ക് തരികയായിരുന്നു അല്ലേ. ദൈവം ഓടിച്ചു കളയായിരുന്നു. അവൻ പറയാണ്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിങ്ങളുടെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടുമല്ല, ഞങ്ങൾ നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ വയ്യിൽ പാർക്കുന്നു. നമുക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവം പറയാണ്. ഗോഡ് ഈസ് ഗിവിംഗ് ദോസ് കൺട്രീസ്, യുനോ, ആ രാജ്യങ്ങൾ, ആ ദേശങ്ങൾ, ദോസ് ലാൻഡ്, ആ ദേശങ്ങൾ എന്ത് ചെയ്യണം, ദൈവം അങ്ങ് കൊടുക്കുകയാണ്. അല്ലാതെ ഇവർ നേടിയെടുക്കുന്നു പറഞ്ഞിട്ട് അർത്ഥമില്ല. അവരോട് പോയി നിങ്ങൾ താമസിച്ചോളാണ് പറയുന്നത്. ഇനി 14 മുതൽ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവ പറയാണ്, ഇനി ഇപ്പോൾ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മിസ്രൈമിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ സേവിച്ച ദൈവത്തെ സേവിക്കാം. അതിന്റെ അർത്ഥം എന്നാ, ഈ മിസ്രൈമിൽ പോലും എന്താണ്, മിസ്രൈമിൽ പലപ്പോഴും അവർ യഹോവയെ മാത്രം ഒന്നും വിളിച്ചുകൊണ്ടൊന്നും അല്ല ഇരുന്നത്, അവരിടയ്ക്കിടയ്ക്കൊക്കെ കാളയെ വിളിക്കാനും ദൈവത്തെ വിളിക്കാനും വിഗ്രഹാരാധനയ്ക്കും എല്ലാം പൊയ്ക്കൊണ്ടിരുന്നാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെയൊക്കെ ചെന്നാൽ അറിയാമോ, ഇസ്രായേൽ മക്കൾ അങ്ങ് മിസ്രൈമിൽ അങ്ങ് വലിയ വിശുദ്ധന്മാരായിട്ടൊക്കെ ജീവിച്ചത്, അങ്ങനൊന്നും അല്ല. അവർ യഹോവയുടെ നിലവിളിച്ചെന്ന് പോലും വേദത്തിൽ പറയുന്നില്ല. അവർ പറയുന്നത് എന്താണ്, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കേട്ടതാ. അവരാരോടെ നിലവിളിച്ചെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതാണ് അവിടുത്തെ സ്റ്റേജ്. അതുകൊണ്ട് യഹോവ എന്ന പേര് തന്നെ അവർ മിക്കവരും മറന്നുപോയി. മോശം പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, അദ്ദേഹത്തിന്റെ പേരെന്താ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും അവരെന്താണ്, അവർ വിഗ്രഹാരാധികളായി അല്ലെങ്കിൽ ദൈവബോധ്യമില്ലാത്തവരായി 400 വർഷത്തെ അവരുടെ പ്രവാസ കാലയളവിൽ അവരവരുടെ എന്തോ അവരുടെ മൈൻഡ് സെറ്റപ്പും അല്ലെങ്കിൽ അവരുടെ ലൈഫും എല്ലാം ആ രീതിയിൽ തകർന്നുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കേട്ടോ. അപ്പോൾ എന്നാല് ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നതെന്നറിയാമോ, ഇപ്പോൾ യോശുവ പറയാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ മിസ്രൈമിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ആരാധിച്ച ദൈവത്തെ വേണമെങ്കിൽ ആരാധിക്കാം, അതല്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ ഉണ്ട്, ഏത് കാനനൈറ്റ് ഗോഡ്, പല വശരെല്ലാം അവിടുത്തെ ദൈവങ്ങളാണ്. ഫെർട്ടിലിറ്റി ഗോഡ്സ് ഒത്തിരി ഉണ്ട്, കാര്യം ഇവിടെ കൃഷി ഒത്തിരി ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലെയും ദൈവങ്ങളുടെ പ്രത്യേകതകളുണ്ട്. ബാൽ അക്ഷേര എന്നൊക്കെ പറയുന്നത് ഫെർട്ടിലിറ്റി ഗോഡ്സാണ്, കാര്യം അവർക്ക് കൃഷിയുടെ ദൈവമാണ് പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കനാന്യ ദൈവങ്ങളെ വേണമെങ്കിൽ സേവിക്കാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഞങ്ങൾക്ക് വിഷയമല്ല, പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല, നിങ്ങൾ എല്ലാവരും അത് നമുക്ക് പറ്റുള്ളൂ അല്ലേ. യോശുവായിക്ക് ഈ പറയുമ്പോഴും യോശു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അടിച്ചമർത്തി ചെയ്യാം, പക്ഷെ ആരാധിക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗം എല്ലാം ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ എന്താ ഒരാൾ ആരെ ആരാധിക്കണമെന്ന് തീരുമാനിക്കാൻ അല്ലേ, അത് കനോട്ട് ഡിസൈഡ്. അത് നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വേറൊരാൾക്ക് നമ്മുടെ ആരാധന മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ആരാധന യോഗത്തിന് വിടാതിരിക്കാവുന്നുള്ളതേ ഉള്ളൂ, പക്ഷേ നമ്മുടെ ആരാധനയ്ക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. സെക്കൻഡ് സെഞ്ചുറിയിൽ ഒരു മാർട്ടിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അയാളെ ഒരു രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, യു ഡിനൈ യുവർ ഗോഡ് ഓർ ഞാൻ ഇല്ലെങ്കിൽ നിന്റെ ദൈവത്തെ നീ വിട, അല്ലെങ്കിൽ നിന്റെ വസ്തുക്കളെല്ലാം ഞാൻ കണ്ടു കെട്ടുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഈ പ്രായമുള്ള മനുഷ്യനാ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ദൈവത്തെ വിടാൻ പറ്റത്തില്ല, 40 വർഷമായിട്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതുവരെ ദൈവത്തെ ദ്രോഹമൊന്നും ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഈ ദൈവത്തെ വിടാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ സ്വത്തുക്കൾ കണ്ടു കിട്ടുമെന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല, കാര്യം ഓൾ മൈ ട്രസ്സസ് ആർ ഇൻ ഹെവൻ. അപ്പൊ എൻ്റെ സ്വത്തുക്കളൊക്കെ എവിടെയാണ്, സ്വർഗത്തിലാണ്, നിങ്ങൾക്ക് ഇവിടുത്തെ എൻ്റെ വസ്തുക്കൾ കൊണ്ടുവരാം, അതുകൊണ്ട് എനിക്കൊന്നും വലിയ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല, അതുകൊണ്ട് യു കനോട്ട് ഡു ദാറ്റ് ചേഞ്ച്. രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഉടനെ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നാട് കടത്തുന്നു. അതും പറഞ്ഞു, നാട് കടത്തിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, കാര്യം എന്റെ കർത്താവ് വരാത്ത സ്ഥലത്തൊന്നും നിനക്ക് എന്നെ വിടാൻ പറ്റത്തില്ല. നീ എന്നെ ഏത് സ്ഥലത്ത് വിട്ട് കഴിഞ്ഞാലും അവിടെ ആരുണ്ടായിരിക്കും, എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഒരിക്കലും നിനക്ക് എന്നെ നാട് കടത്താൻ പറ്റത്തില്ല. ഉടനെ പറഞ്ഞു, ദെൻ ഐ വിൽ കിൽ യു, എന്നാ ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു രാജാവ്. എന്നിട്ട് പറഞ്ഞറിയാം, ദാറ്റ് ഓൾസോ യു കനോട്ട് ഡു മൈ കിങ് ബിക്കോസ് ഐ എം എ ഡെഡ് മാൻ ഫോർ ദ ലാസ്റ്റ് 40 ഇയേഴ്സ്. അതും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മരിച്ച വ്യക്തിയാണ് അല്ലേ, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഒരു മരിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കർത്താവിനെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടെന്ന് കെട്ടിയിടാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മൾ ആരെ ആരാധിക്കണമെന്നുള്ളതിനെ കുറിച്ച് ആര് തീരുമാനിച്ചാലേ പറ്റുള്ളൂ, നമ്മൾ തീരുമാനിച്ചാലേ പറ്റുള്ളൂ ഇല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഒരാളെ കൊണ്ട് നമുക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാ വല്ല ഇതുണ്ടോ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഒരു പ്രാവശ്യം മധ്യപ്രദേശിലുണ്ടായ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ പോലീസ് ഞങ്ങളെ മതപരിവർത്തനം എന്നുള്ള നിലയിൽ പിടിച്ചു. എന്നോട് എന്താ ഇവിടെ ഞാൻ അവരാദ്യം പത്രക്കാരാണെന്നൊക്കെ പറഞ്ഞാണ് വന്നതൊക്കെ. ആൻഡ് ദെൻ ഫൈനലി ഐ കെയിം ടു നോ ദാറ്റ് അവർ തന്നെ പറഞ്ഞു, വി ആർ എൽ ഐ ബി ഓഫീസേഴ്സ്, ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഓഫീസേഴ്സാണ്. ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഓഫീസിൽ എന്നെ വിളിപ്പിച്ചു, എന്നോട് അയാളെ ഒത്തിരി നേരം ഇൻസ്പെക്ടർ ഒത്തിരി നേരം സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് തുടങ്ങി ട്രാക്ട് ഒക്കെ കാണിച്ച് ഞാൻ കൊടുത്ത ട്രാക്ട്. അപ്പം ഇത് ലീവ് കൊടുത്താണ് ഞാൻ പറഞ്ഞു, ഇതല്ല ഞാൻ ഇവിടെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ധാരാളം ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ആ ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദി ലോ. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് സർവീസ് ഇസ് രജിസ്റ്റേർഡ് ഓർഗനൈസ്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് അൺലോഫുൾ ടു പ്രൊപ്പഗേറ്റ് മൈ റിലിജിയൻ. ഞാനിങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അവനെ അദ്ദേഹം പറഞ്ഞു അത് പറ്റത്തില്ല, നിനക്ക് നീ കൺവേർട്ട് ചെയ്യുമോ, കൺവേർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ ഒരാളിപ്പം യേശുവിനെ സ്വീകരിക്കുന്നു തുടങ്ങി കഴിഞ്ഞാൽ ഐ വിൽ അപ്രീഷിയേറ്റ് ഇറ്റ്. യു കെ നോട്ട് ഫോഴ്സ് സംബഡി ടു അക്സെപ്റ്റ് റിലിജിയൻ. ഞാനിത് തുടങ്ങി, എൻ്റെ പൊന്നു സാറേ ഇതൊന്ന് പറഞ്ഞതാ എങ്ങനെയായി ഫോഴ്സ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഈവൻ യു ഷുഡ് അക്സെപ്റ്റ് ജീസസ്, അതാ എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ബിക്കമിംഗ് എ ക്രിസ്ത്യൻ, ബട്ട് ഹൗ കൻ ഐ ഫോഴ്സ് യു, ഹൗ കൻ ഐ ഫോഴ്സ് യു, ടെൽ മീ. ഇയാൾ അങ്ങ് കൺഫ്യൂസ്ഡായി. ഇയാളെ കുറിച്ച് ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇൻസ്പെക്ടറാണ്, ഇവരാണ് ഐ ബിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്, ഐ ബിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. പോലീസ് സ്റ്റേഷൻ അല്ല, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഓഫീസാണ്, ഐ ബിയുടെ ഓഫീസ്. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ടെൽ മീ ഹൗ കൻ ഐ ഫോഴ്സ് യു, നോ ഐ കെ നോട്ട് ഫോഴ്സ് യു, യു ഹാവ് യുവർ ഓൺ വിൽ മൈൻഡ് ആൻഡ് ഹൗ കൻ ഐ ഫോഴ്സ് യു, ഐ കൻ ജസ്റ്റ് ടെൽ അബൌട്ട് ദ ലവ് ഓഫ് ജീസസ്, ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ കൻ ഡു ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്, നോട്ട് ആസ്കിംഗ് പീപ്പിൾ ടു അക്സെപ്റ്റ്. യു നോ ഐ കെ നോട്ട് ഫോഴ്സ്, ലെറ്റ് മീ ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഫോഴ്സിങ് സംബഡി. അങ്ങനെ ചെയ്യാൻ പറ്റുവാണെന്ന് ഞാൻ ചെയ്തേനെ, പക്ഷെ അങ്ങനെ ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ല സാർ, അങ്ങനെ ചെയ്യാൻ ഒരു മാർഗവും ഇല്ല, റൈറ്റ് അല്ലേ. എന്നതുപോലെ ഇവിടെ യോശുവ പറയാണ് ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തൊന്നും ഇപ്പം വർഷിപ്പ് ചെയ്യിക്കാനൊന്നും പറ്റത്തൊന്നും അല്ലേ, അത് ചെയ്യുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം, യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ, ബട്ട് എൻ്റെ കാര്യത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, അത് നമുക്ക് തീരുമാനിക്കാം. അത് ആർക്കാ തീരുമാനിക്കാൻ പറ്റുന്നത്? നമുക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങളെല്ലാം കൂടെ നാഷണൽ ഗോഡായിട്ട് ബാലിനെ തിരഞ്ഞെടുത്താലും ഞാൻ ആരെ തന്നെ ആരാധിക്കും? യഹോവ തന്നെ ആരാധിക്കും. അതാണ് അവൻ പറയുന്നത്. ഇനി 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ജനങ്ങൾ പറയാണ്. ജനം പറഞ്ഞു എന്താ, ഞങ്ങൾക്ക് വേറെ ദൈവത്തെ വേണ്ട, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും, മാറ്റമില്ല അല്ലേ. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 19 ഉം 20 ഉം വാക്യങ്ങൾ പറയുന്നത് യോശുവ വളരെ കൃത്യമായി പറയാണ്. മാനെ അത് ആവേശത്തിന്റെ പുറത്ത് പറയുന്നത്, ഞങ്ങൾ യഹോവയെ തന്നെ അങ്ങ് സേവിക്കും എന്ന് പറയുന്നത്. എന്നിട്ടെന്തെന്നറിയാമോ, 19 വാക്യത്തിൽ യോശുവ എന്നതോടെ നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. ഒരു നേതാവ് പറയാ അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിക്കും എങ്ങനെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തവനെ കൊണ്ട് അങ്ങ് തീരുമാനം എടുപ്പിക്കുകയല്ലേ വേണ്ടത്. നമുക്ക് അങ്ങനെ ആണല്ലോ, ഒരു ഡിസിഷൻ ഒന്ന് എടുപ്പിച്ചാൽ മതി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും പറയാതെയാണ് ആളുകളോട് പലപ്പോഴും ഡിസിഷൻ എടുക്കാനായിട്ട് പറയുന്നത്. കോൺസിക്വൻസസ് ഒന്നും പറയാതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അറിയാമോ, ഇവിടെ യോശു പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് രണ്ടു കൂട്ടരെ അറിയാം. ഐ നോ ഹൂ ഗോഡ് ഈസ്, ഐ നോ ഹൂ യഹോവേ ഈസ്, ആൻഡ് ഐ നോ യു ഓൾസോ. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ഇത് നമ്മൾ ആളുകളോട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടാണ് ഇല്ലേ. ഒന്നാമത്തെ കാര്യം, പാപവും ഭക്തിയും ഒരുമിച്ച് പോകത്തില്ല. അത് പെന്തക്കോസുകാരൻ ഉൾപ്പെടെ എന്നും ഉരുവിടേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യം, ഓരോ ദിവസം പറയേണ്ട കാര്യമാണ്. പാപവും ഭക്തിയും ഒരുമിച്ച് പോകത്തില്ല. യോശു പറയാണ് നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല, കാര്യം നിങ്ങൾക്ക് പാപം ചെയ്തേ പറ്റൂ, നിങ്ങൾക്ക് നീതി കാണിക്കാനുള്ള മനസ്സ് ഇല്ല. അവിടെ പറയുന്നത് നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും അവൻ ക്ഷമിക്കയില്ല. അതിക്രമങ്ങളെയും പാപങ്ങളെയും ഈ ജനങ്ങളെ 40 വർഷം കൊണ്ട്, 80 വർഷമായിട്ട് അവൻ അറിയാം, അല്ലെങ്കിൽ അതി കൂടുതൽ വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പൊ 110 വയസ്സുള്ളതുകൊണ്ടാണ് അവൻ മരിക്കുന്നത്, തീരെ ചെറുപ്പം തൊട്ടേ അറിയാം. പക്ഷേ അന്ന് ഈജിപ്തിൽ നിന്ന് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവൻ എന്തറിയാം, എങ്ങനെ അറിയാം, 40 ഇയേഴ്സ് ഇവൻ മരുഭൂമിയിൽ വെച്ച് ഈ ജനങ്ങളുടെ എന്താ, അതിനു മുമ്പ് ഇവൻ ഇവർ ദൈവവുമായിട്ടുള്ള ബന്ധമൊക്കെ കണക്കായിരുന്നുണ്ട്. പക്ഷേ അവരെ ദൈവം രക്ഷപ്പെടുത്തി കർത്താവിന്റെ നീട്ടിയ ഭുജം കൊണ്ട് മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് മരുഭൂമിയിലൂടെ കൊണ്ടുപോയുള്ള ഈ 40 വർഷത്തെ യാത്രക്കിടയ്ക്ക് ഇവൻ ശരിക്കും ഈ ജനങ്ങളെ പഠിച്ചു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ദൈവത്തെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങൾക്ക് ദൈവത്തെ പിൻപറ്റാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കൂടുതൽ ദോഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ബാലിന്റെ പുറകെ പോകൂ, പക്ഷെ ഞാൻ പോകത്തില്ല, കാര്യം എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാമെന്നുണ്ട്, ഞാൻ പോകത്തില്ല. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങളെല്ലാം എല്ലാം വ്യത്യാസപ്പെട്ടു, പണ്ടത്തെ പോലൊന്നുമല്ല, എല്ലാം നിർത്തി, എല്ലാ കാര്യങ്ങളും നിർത്തി. ഞാനിപ്പോ കള്ളുകുടിയൊക്കെ അങ്ങ് നിർത്തി. എന്നാ നിർത്തി? അല്ല, ഇന്നലെയാണ് നിർത്തിയത്. ഏത് നമ്മൾ അല്ല, ചിലപ്പോൾ ആളുകൾ പറയുന്ന പറയുന്ന കേട്ടില്ലേ, ഞാൻ എത്ര പ്രാവശ്യം, എനിക്ക് ഇത് നിർത്താൻ അത്ര വലിയ പ്രയാസം തോന്നി, ഞാൻ എത്ര പ്രാവശ്യം നിർത്തിയിട്ടുള്ളതാണ്. ഇത് നിർത്താൻ എനിക്ക് പ്രയാസം ഒന്നുമില്ല, ഞാൻ എത്രയോ പ്രാവശ്യം നിർത്തിയിട്ടുള്ളതാണ്. ഇല്ലേ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈവൻ ജനങ്ങളോട് പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സേർവ് ദ ലോർഡ്. കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ ആ രീതിയിൽ പോകാനായിട്ട് നീ തയ്യാറാകണം. അല്ലാതെ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞാൽ പറ്റത്തില്ല. ആത്മാവില്ലാത്തവന് ദൈവത്തിനെ കർത്താവിനെ പിൻപറ്റുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടത് കഴിയത്തില്ല, ആത്മശക്തിയോട് മാത്രമേ കഴിയത്തുള്ളൂ. ജനങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വി വിൽ ഡു ദാറ്റ്. എന്നിട്ട് 24 മുതലുള്ള വാക്യങ്ങൾ, 21 മുതലുള്ള വാക്യങ്ങൾ യഹോവ, ജനങ്ങൾ യഹോവയെ തന്നെ തിരഞ്ഞെടുത്തു. 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വയസ്സുള്ളവനായി മരിച്ചു, യോശുവയുടെ കാലം കഴിഞ്ഞു. ന്യായവിധിയുടെ ദിവസം 2:7 വാക്യത്തില് യോശുവയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തലമുറ, യോശുവ മരിച്ചു കഴിഞ്ഞിട്ടും കുറച്ച് നാളോട് അന്ന് ഉണ്ടായിരുന്ന ജനങ്ങളുണ്ടല്ലോ, അന്ന് ഈ ഉടമ്പടി ചെയ്ത ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ തലമുറ ദൈവത്തെ സേവിച്ചെന്നാ പറയുന്നു. 2:9 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവനെ എഫ്രയീം പർവ്വതത്തിലെ ഓക്കെ അവിടെ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. നോക്ക്, ആരെ? യോശുവയോട് ഉടമ്പടി ചെയ്തതായ ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? മരിച്ചു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി, ദ നെക്സ്റ്റ് ജനറേഷൻ. ഒരു തലമുറയുടെ വ്യത്യാസം, ആ ഒറ്റ തലമുറയുടെ വ്യത്യാസത്തിന് എന്താണെന്നറിയാമോ? ടോട്ടലി കാര്യങ്ങൾ വ്യത്യാസമാവുകയാണ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ ആവേശം. അതായത് ആവേശത്തിന്റെ പുറത്ത് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാലൊന്നും കാര്യങ്ങൾ, അതായത് ഇവർക്ക് പറ്റി ഏറ്റവും വലിയ പാളിച്ചെന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് അവരുടെ ഫെയ്ത്ത് കൈമാറുന്നതിൽ അവർ പരാജയം. ഇന്ന് ഈ തലമുറയ്ക്ക് പറ്റുന്ന സെയിം, പറ്റിയിരിക്കുന്ന സെയിം പ്രശ്നമാണ്, സെയിം പ്രശ്നം. ഞാൻ ചില സമയത്തൊക്കെ വരണ്ടു പോകാറുണ്ട്, അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് യു നോ ഐ എം റിയലി സാഡ് ആൻഡ് ഐ എം ഫിയേഴ്സ് എന്നറിയാമോ? നമ്മളുടെ എൻ്റെ തലമുറയിൽപ്പെട്ടവരുൾപ്പെടെ എന്റെ തലമുറയിൽ ഉൾപ്പെട്ടവരുൾപ്പെടെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫെയ്ത്ത് കൈമാറിയിട്ടില്ല. അവരുടെ സ്വത്ത് കൈമാറിയിട്ടുണ്ട്, വസ്തു കൈമാറിയിട്ടുണ്ട്, വിദ്യാഭ്യാസം. ഇപ്പൊ നമ്മളെ പിന്നെ അറിയാം, നമ്മളെ കൊണ്ട് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇവ ചെയ്യുന്നത് പിള്ളേരുടെ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ഐ ക്യാൻ ഡു. ഞാൻ വലിയൊരു വേറെ സമ്പാദ്യം അവർക്ക് കൊടുക്കുന്നില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് മൈ ചിൽഡ്രൻ ആർ എഡ്യൂക്കേറ്റഡ്. അല്ലെങ്കിൽ യുനോ ചിലരാണെങ്കിൽ സ്വത്ത് സമ്പാദിച്ച് സ്വത്ത് കൈമാറി ചെയ്യുന്നുണ്ടായിരിക്കും. ഫെയ്ത്ത്, ഫെയ്ത്ത് കൈമാറുന്നില്ല. അതുകൊണ്ടെന്താ, നെക്സ്റ്റ് ജനറേഷൻ, ഐ എം ക്വൈറ്റ് ഷുവർ യു കനോട്ട് എക്സ്പെക്ട് ദ നെക്സ്റ്റ് ജനറേഷൻ സെർവിംഗ് ദ ലോർഡ്. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പീപ്പിൾ ഫെയിൽ ടു ട്രാൻസ്ഫർ ഓർ യുനോ ട്രാൻസ്ഫർ ദ ഫെയ്ത്ത്, ആ വിശ്വാസത്തിന്റെ കൈമാറ്റം. ഈ ലൈക്ക് യുനോ റിലേ റേസിൽ വി നോർമലി വി എന്നാ ട്രാൻസ്ഫർ ദി ബാറ്റൺ, ബാറ്റൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം, വെറും വിശ്വാസം. നിന്റെ നമ്മുടെ ഡോക്ടറിൻ ചിലപ്പോൾ കൈമാറുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, സ്വർഗത്തിൽ പോകണം, മില്ലീനിയം വരെയുള്ള കാര്യം ചിലപ്പം കാണാതെ ഉറപ്പിക്കുന്നിരിക്കും. അന്ന് ഇല്ല, ഞാൻ പറഞ്ഞത് മാക്സിമം നമ്മൾ കൈമാറുന്നതിനെന്നറിയാമോ? ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ, ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ. നിനക്കറിയാമോ എന്തുവാ? നീ എന്നാ 16 വയസ്സ് കഴിഞ്ഞിട്ട് എന്നാ അവിടെ സ്നാനപ്പെടാത്തത്? അല്ലേ, 16 വയസ്സിന്റെ കൂട്ടുകാരെല്ലാം സ്നാനപ്പെടാൻ കണ്ടില്ലേ നീ? ഇല്ലേ, എന്റെ കൂട്ടുകാരെല്ലാം സ്നാനപ്പെടും. അവൻ ആദ്യം അവന് ഫെയ്ത്ത് കൈമാറ്റം ചെയ്യും. അത് എങ്ങനെയുള്ളത്? എങ്ങനെയുള്ള ഫെയ്ത്ത് ആണ്? നിർവ്യ സിൻസിയർ ഫെയ്ത്ത്, നിർവ്യാജ വിശ്വാസം. നിർവ്യാജ വിശ്വാസം വേറെ, നമ്മൾ പറയുന്ന ഡോക്ട്രിൻ വേറെ. ഇന്ന് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ഡോക്ട്രിൻ. പിള്ളേർ സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിക്കണം, ഇല്ലെങ്കിൽ എന്താ നമ്മുടെ ഉപദേശം ഒന്നും അവർക്ക് മനസ്സിലാകത്തില്ല. ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പഠിക്കാനുള്ളത്, അതിൽ കൂടുതൽ ഉപദേശമൊന്നും ഞാൻ കണ്ടില്ല. എബ്രാഹിം 4-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് എബ്രാഹിം കാര്യം പറയുന്നത്. എന്തുകൂടാ 25 കൊല്ലം കഴിഞ്ഞിട്ടും പിന്നെയും ആദ്യ പാഠങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിർത്താറായില്ലയോ എന്ന് ചോദിക്കുന്നത്. എന്തൊക്കെയാ? കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നുമല്ല. എന്താണ്? നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, മരിച്ചവരുടെ വീർപ്പ്, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്. അപ്പൊ നമ്മുടെ നോട്ടത്തിൽ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എത്ര കാലം എടുക്കുമല്ലേ? ഇല്ലേ? എന്നിങ്ങനെയുള്ള ഇതൊക്കെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ ഇടാതെ അവിടെ അതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഓൾ ദീസ് ഡോക്ടറിൻസ് ആർ ജസ്റ്റ് ബേസിക്, ബേസിക്. അത് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള എന്നുള്ളതിനേക്കാൾ വഴി ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ. സിൻസിയർ ഫെയ്ത്ത്, ഈ സിൻസിയർ ഫെയ്ത്ത് ഒരിക്കലും വാക്കുകളിലൂടെ അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. വാക്കുകളിലൊന്നും ഞാൻ പറയുന്നില്ല, ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലൂടെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഫെയ്ത്ത്, മനസ്സിലാക്കണം മനസ്സിലാക്കണം. നമ്മളുള്ള കള്ളത്തരങ്ങളെല്ലാം പിള്ളേരെ പറഞ്ഞു, ഏ മോനെടാ നമ്മൾ, നിനക്കറിയാമോ പപ്പ എങ്ങനെ ജീവിച്ചതെന്ന്? അല്ലേ പപ്പ എങ്ങനെ ജീവിച്ചതെന്ന് നിനക്ക് അറിയാം? പപ്പ ജീവിച്ചതെല്ലാം പറയത്തില്ല, ഇല്ലായ്മയെ പറയത്തുള്ളൂ. കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നും മിണ്ടത്തില്ല. പപ്പ എങ്ങനെ ജീവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചെറുക്കനോട് പറയുന്നത് എന്താണ്? അന്ന് ഞങ്ങൾ 4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 9 കിലോമീറ്റർ നടന്നാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. നീ നടക്കുമോ? ഇല്ലേ, ഇതൊക്കെയാണ് നമ്മൾ മാക്സിമം പറയുന്നത്. ഇല്ലേ, ഇതൊക്കെയാണ് മാക്സിമം പറയുന്നത്. പക്ഷെ എന്താണ് പഠിപ്പിക്കേണ്ട കാര്യം? എന്താണ്? വാട്ട് ഓൾ തിങ്സ് ഗാഡ് ഹാസ് ടോട്ട് മീ ഇൻ മൈ ലൈഫ്? ദ സിൻസിയർ ഫെയ്ത്ത്. ഐ ട്രസ്റ്റഡ് ഗാഡ് ഇൻ എവ്രി വേ ആൻഡ് ഗോഡ് വാസ് ഫെയ്ത്ത്ഫുൾ. എല്ലാ രീതിയിലും ദൈവം എനിക്ക് വേണ്ടി, നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞ പിള്ളേരെ അങ്ങനെയാണെങ്കിൽ ഇന്നും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് വേണം പറയാം. ഇന്നും കഷ്ടപ്പാടാണെങ്കിൽ അങ്ങനെ പറയാം, മോനെ അന്ന് ഞാൻ കഷ്ടപ്പെട്ടു, ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നു. ഏ എനിക്ക് നോ, എനിക്ക് അതിലുപരിയായിട്ട് അന്നും എനിക്ക് ദൈവത്തിന്റെ ശക്തി ഉണ്ടാകും. ഗോഡ് ഗേവ് മീ ദ ഗ്രേസ് ടു ഓവർകം ഓൾ ദ ഫേസ് ദാറ്റ് സിറ്റുവേഷൻ ആൻഡ് ഈവൻ നൗ ഐ ആം ഡൂയിങ് ഇറ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ ആരും പറയാനില്ലല്ലോ. ഈ പഴങ്കഥകൾ പറയുന്നതിനകത്തൊന്നും നമ്മളുടെ അർത്ഥമില്ല. ഇവൻ ഇത് കണ്ടിട്ട്, ഈ പിള്ളേർ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഒരു മിഷനറി മോളോട് പറഞ്ഞു, നോ വെൻ ഐ വാസ് എ സ്കൂൾ ബോയ് ഐ വാസ് വാക്കിംഗ് ടു ദ സ്കൂൾ, അതിന വണ്ടി എടുക്കാഞ്ഞ് കൊച്ചി വെച്ചാ അതിന് വണ്ടി എടുക്കാഞ്ഞ സ്കൂളിൽ പോകാൻ നേരം വണ്ടി എടുക്കാഞ്ഞ എന്നാണ്. വണ്ടി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് മനസ്സിലാകുന്നില്ല, കൊച്ചിന് മനസ്സിലാകുന്നില്ല വണ്ടി എടുക്കാൻ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ പഴങ്കഥകളിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളോട് എന്ത് പറയണമെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ നിങ്ങൾ ജീവിച്ച് കാണിക്കുന്നു അതുപോലെ. അവരോട് ഹിസ്റ്ററി പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല, പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും അവരെന്ത് ചെയ്തില്ല, നിർവ്യാജ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ കയറത്തില്ല. അത് നിന്റെ അമ്മ യുണീക്കയിലും നിന്റെ വല്യമ്മച്ചി ലോബീസും ഉണ്ടാകുന്നു. വല്യമ്മച്ചിമാരെ ചിലപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വല്യമ്മച്ചി മാത്രം പറഞ്ഞ പോലെ അമ്മയും പറയും, അമ്മ പറയണം മോനെ ദ സെയിം ഫെയ്ത്ത് ഐ എം ഹാവിങ്, ആ ഫെയ്ത്ത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ആൻഡ് ദ ചൈൽഡ് ഫോളോസ്. ഇല്ലേ, ആ 3 തലമുറകൾ അങ്ങോട്ട് കൈമാറിയിരിക്കുന്ന ആ കാര്യം ഒന്ന് ആലോചിക്കുന്നു. 3 ജനറേഷൻ നമുക്കിത് പറ്റത്തില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ കള്ളത്തരങ്ങളും കാണിക്കണം, നമുക്ക് സുഖമായിട്ട് ജീവിക്കണം, നമ്മുടെ കംഫർട്ട് എല്ലാം നമുക്ക് വേണം, നമുക്ക് ദൈവത്തെ കളിപ്പിക്കണം. നമ്മൾ ദൈവത്തെ കളിപ്പിക്കുന്ന പിള്ളേരെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലേ പിള്ളേരെ കണ്ടോണ്ടിരിക്കുക. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ചെറുക്കാൻ പറഞ്ഞു. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, ഞാൻ ഡാഡിയുടെ കാര്യം ചെയ്യാം, താക്കോട് ഇങ്ങോട്ടാ ഞാൻ കാശ് എടുത്ത് കൊണ്ട് കൊടുക്കാം. കൈ പൈസ വെച്ചുകൊണ്ട് കൊച്ചു പറഞ്ഞാൽ അറിയാം, നമ്മൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണേ കർത്താവ്, എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ്, കർത്താവ് ആഹാരത്തിനായി സ്തോത്രം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണേ. കൊച്ചു പറഞ്ഞ എന്താണ്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ദൈവത്തിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് താക്കോട് ഇങ്ങോട്ട് സേവിനകത്തിരിക്കുന്ന പൈസ ഞാൻ കൊണ്ട് താഴെ ഭക്ഷണമില്ലാത്തവർക്ക് വേണമെങ്കിൽ കൊണ്ട് കൊടുക്കാം. അതാണ് അതിൻ്റെ ആൻസർ. അത് നമുക്ക് പറ്റത്തില്ല. അല്ലേ അത് നമുക്ക് പറ്റത്തില്ല. അതൊക്കെ കള്ളത്തിലാണ് പറയുന്നത്, വെറുതെ പ്രാർത്ഥന. ഭക്ഷണം ഇല്ലാത്തവർ ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണം ഇല്ലാത്തവർക്ക് ആരെങ്കിലും നമ്മൾ ഒരാൾ കൊടുത്തിട്ടുണ്ടോ? ഈ കൊച്ചി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ കാണട്ടെ, അവൻ കാണട്ടെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ കാണട്ടെ. അങ്ങനെ കണ്ടാണ് അവൻ ഈ ഫെയ്ത്ത് പഠിക്കേണ്ടത്. യഹോവയെ അറിയാത്ത ഒരു തലമുറയുടെ വ്യത്യാസത്തിൽ ഭയങ്കരമായിട്ട് ദൈവം, ദൈവത്തിന്റെ ആ എല്ലാ കാര്യങ്ങളും ഈ തലമുറ യോശുവയോട് ഉടമ്പടി ചെയ്തതായ തലമുറ പോയി അടുത്ത തലമുറ വന്നപ്പോഴത്തേക്ക് ജനം നീതികെട്ടവരായി എന്നാണ് 2-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. ബാൽ വിഗ്രഹങ്ങൾ ആദ്യമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ബാൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ബാൽ മശേരായും ഫെർട്ടിലിറ്റി ഗോഡ്സാണ്. ഫെർട്ടിലിറ്റി ഗോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിക്കുള്ള, അല്ലെങ്കിൽ കൃഷിക്ക് അവിടെ സഹായിക്കുന്ന ദൈവമാണ് ഇവർ. ബാലിനേശ്വരായും പോകാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയാം, മറ്റുള്ള ദൈവങ്ങളല്ല ഇവരുടെ പുതിയ മുതൽ അല്ല പഴയത്തിലുടനെ നോക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം എപ്പോഴും പോകുന്നതായി പറയാം. ബാലിന്റെ അശരയുടെയും പറയാം. അതിന്റെ റീസൺ എന്നറിയാം, യുദ്ധത്തിന് വേണ്ടി ഇവർ വേറെ ഒരൊറ്റ ദൈവത്തെയും സേവിച്ചിട്ടില്ല. കാര്യം യുദ്ധം ജയിക്കാൻ യഹോവ മിടുക്കനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരുടെ മനസ്സിലെ സംശയം, അല്ലെ, യുദ്ധം ജയിക്കാൻ യഹോവ മിടുക്കന, പക്ഷെ കൃഷി നടത്താൻ അവൻ അറിയാമോ എന്നുള്ളതാണ് സംശയം. ഞാൻ വെറുതെ പറയുന്നുണ്ട്, ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പൻ. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ, ഹീസ് ദി ഓൾ മൈറ്റി ഗോഡ്, ഹീസ് എ ക്രിയേറ്റർ ഗോഡ്, അവൻ സൃഷ്ടാവായ ദൈവമാണ്, അവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്, അവൻ എല്ലാ രാജ്യത്തിന്റെയും ദൈവമാണ്, ഇതൊന്നും അവർക്കറിയത്തില്ലായിരുന്നു. ദാവീദ് പോലും പറയുന്നത് എന്താണെന്ന് അറിയാം. ദാവീദ് പറയുന്നത്, നീ പോയി അന്യ ദൈവങ്ങളെ സേവിക്കുന്നു പറഞ്ഞുകൊണ്ട് നീ എന്നെ യഹോവയുടെ അവകാശത്തിൽ നിന്ന് ഓടിച്ചു വിടുന്നു എന്നാണ് ശൗലിന്റെ അടുത്ത് പരാതി പറയുന്നത്. അതായത് ഇവിടെ നിന്ന് വേറെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ലെന്നാണ് ദാവീദ് ചിന്തിച്ചിരുന്നത്. കാര്യം ദൈവത്തെ യഹോവ എവിടെ മാത്രമേ സേവിക്കാൻ പറ്റുള്ളൂ, ഇസ്രായേലിന് മാത്രമേ സേവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്നതുപോലെ ദൈവത്തെ അവർ ലിമിറ്റ് ചെയ്തിരുന്നു. എന്തിന്? യുദ്ധം ജയിക്കാനായിട്ട് ദൈവം യഹോവ, കൃഷി നന്നാക്കാനായിട്ട് ബാലമശേരി. ഇതായിരുന്നു അവരുടെ പ്രശ്നം. അവർ ബാൽ ദൈവത്തെ, ബാലിന് വിഗ്രഹങ്ങളെ സേവിച്ചു, തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു, ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ വെച്ച് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. പെട്ടെന്ന് കാര്യം വ്യത്യാസപ്പെടുകയാണ്, പെട്ടെന്ന് കാര്യം വ്യത്യാസപ്പെട്ടു. ഇനി അതിന്റെ പതിനാറാം വാക്യത്തിൽ എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവൻ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നവനെ അവരെ രക്ഷിച്ചു. നോക്കുക, ദൈവം ഉടനെ തന്നെ എന്ത് ചെയ്തു? ഇനോ ദൈവം യോശുവ പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ വിട്ടു കളഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മയെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും നേരെ ശാപമായി തീരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ആൻഡ് ഗോഡ് ഡിഡ് ദാറ്റ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ മറ്റുള്ള ആളുകളെ പീഡിപ്പിക്കുകയും മറ്റ് രാജാക്കന്മാരുടെ കീഴിൽ ഇവരാവുകയും ചെയ്യുന്നു. അപ്പോൾ അവർ യഹോവയുടെ നിലവിളിക്കുന്നു. യഹോവയുടെ നിലവിളിക്കുമ്പോൾ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. 18-ാം വാക്യത്തിൽ വെനെവർ ദ ലോർഡ് റേസ്ഡ് അപ്പ് എ ജഡ്ജ് ഹി വാസ് വിത്ത് ദ ജഡ്ജ്. എപ്പോഴൊക്കെ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമോ, എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതാത് ന്യായാധിപന്റെ കൂടെ ഇരുന്നു. വേഴ്സ് 18, 18-ാം വാക്യത്തിൽ കാണുന്നത് അല്ലേ. 18-ാം വാക്യത്തിൽ ഓരോ രാജാക്കന്മാരെ അല്ലെങ്കിൽ ഓരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ഈ ന്യായാധിപന്മാരുടെ കൂടെ നേരത്തെ കൊണ്ടുവന്നല്ല പറയുന്നത്, എഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ കൂടെ ആര് ചെല്ലും? ദൈവം യഹോവ ചെല്ലും. ഇവിടെയാണ് സിസ്റ്റത്തിന്റെ വ്യത്യാസം കാണുന്നത്. യോശുവയുടെ കൂടെയോ കലേബിന്റെ കൂടെയോ മോശയുടെ കൂടെയോ യോസഫിന്റെ കൂടെയോ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു അനുഭവമല്ല. പ്രത്യേകം എന്താണ്? ദ സ്പിരിറ്റ് ഈസ് ഗിവൺ ടു ദ ജഡ്ജ് ടു അക്കംപ്ലീഷ് ദ മിഷൻ. ദ ഗിവൺ മിഷൻ, ഏതെങ്കിലും ഒരു ദൗത്യം അവന് കൊടുത്തോ അത് ചെയ്യാനായിട്ട്. മോശയുടെ യോശുവയുടെ നിലയിലുള്ള ഒരു ആത്മവ്യാപാരം അവിടെ നടക്കുന്നില്ല. ആത്മാവ് വ്യക്തിയുടെ മുഴുവൻ സത്യയെയും രൂപാന്തരപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. കാര്യം ഇവന്റെ ദൗത്യപൂർണത്തിന്റെ ഒരു ഏരിയയിൽ മാത്രമാണ്. എന്തിനു വേണ്ടി? ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ഒത്നിയേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചു, അവൻ അവിടെ കാണുന്നതെന്നറിയാമോ? ഒത്നിയേലിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒത്നിയേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ ന്യായാധിപനായി യുദ്ധം ചെയ്തു. അവൻ ന്യായം നടത്താനും യുദ്ധം ചെയ്യാനും അതിനുവേണ്ടി എന്തുണ്ട്? അവന്റെ മേൽ ആത്മാവുണ്ട്. അപ്പോൾ എന്ത് ദൗത്യം ഭരമേൽപ്പിച്ചോ അതിനുവേണ്ടി മാത്രം എന്ത് ചെയ്തു? ദൈവാത്മാവ് പ്രവർത്തിച്ചു. അല്ലാതെ അവനെ അവന്റെ ബീയിങ്ങിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും കാണുന്നു. അവന്റെ സത്തയെ തന്നെ, അവന്റെ എത്തിക്സിനെ, അവന്റെ മൊറാലിറ്റിയെ, അവന്റെ ലൈഫ് സ്റ്റൈലിനെ, അതിനെയൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ദാറ്റ് പേഴ്സൺ ഈസ് ലിവിംഗ് ദ വെരി സെയിം ലിവിംഗ് അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഫിൽഡ്, ഐ മീൻ ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ ഹിം ഫോർ എ സ്പെഷ്യൽ പേർപ്പസ് ടു ഹെൽപ് ടു സ്ട്രെങ്തൻ ഹിം ടു അക്കംപ്ലിഷ് ദ മിഷൻ ദാറ്റ് വാസ് സെറ്റ് അപ്പോൺ ഹിം, എൻട്രസ്റ്റഡ് അപ്പോൺ ഹിം. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ദൈവാത്മാവ് വരുന്നില്ല. ജീവിതത്തിലും ശുശ്രൂഷയിലും അവർ ദൈവത്തെ പാർട്ട്നേഴ്സ് ആക്കാനായിട്ട് പരിശ്രമിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, മോശയും യോശുവയും കാലേയും ഒക്കെ ദൈവത്തിന്റെ പാർട്ട്നേഴ്സ്. പക്ഷെ ഇവിടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഇവരെ ഉപകരണങ്ങളാണ്. മിനിസ്ട്രിയിൽ ആത്മാവ് വ്യാപരിച്ചു, പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും അവര് പരാജയപ്പെട്ടു. മിനിസ്ട്രിയിൽ എല്ലാവരും നന്നായിട്ട് തന്നെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. യോശുവയും കാലേയും യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു. ശുശ്രൂഷയിൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ അനുസരിച്ചു. എന്നാൽ ന്യായാധിപന്മാർ മിക്കവരും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുഗമിച്ചു. അവരെന്ത് ചെയ്തു? ദൈവരെ ഫലമേൽപ്പിച്ചതായ ദൗത്യം നിർവഹിച്ചു എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് ഒരു ഐഡിയൽ സ്റ്റേജ് അല്ല. ന്യൂ ടെസ്റ്റമെന്റിൽ കർത്താവ് എന്താണ്? ന്യൂ ടെസ്റ്റമെന്റിൽ വേദോസ്തുതി പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത് അനുസരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ അല്ലേ. അപ്പോൾ ഇവിടെ ദൈവം പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാൻ തയ്യാറാകാത്തവരെയും ദൈവം ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, ആത്മാവിനെ നിറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വിസ്തം പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇതിനൊരു പ്രധാന കാരണം ഉണ്ടാകാം എന്റെ നോട്ടത്തിൽ. ഈ പഴയ നിയമത്തിലെ ജനങ്ങളുടെ ദേവർ പീപ്പിൾ ഓഫ് ലെസ് അണ്ടർസ്റ്റാൻഡിംഗ്. അവർക്ക് ദൈവത്തെ ഒന്നും പൂർണ്ണമായിട്ടൊന്നും അറിയാവുന്നതൊന്നുമല്ല. അവർക്ക് വേദപുസ്തകം നന്നായിട്ട് മൊത്തമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ വെളിപ്പാടിലിങ്ങനെ വളരുന്ന ഒരു സ്റ്റേജാണ്. പൂർണ്ണ വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ അവർക്ക് അറിയത്തേയില്ല. ക്രിസ്തു പ്രത്യക്ഷനാകും വരെ ദൈവം, എന്റെ ചിന്ത, ജനങ്ങളോട് കുറെ കൂടെ ഒക്കെ സോഫ്റ്റ് ആയിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പം നമുക്ക് വചനമുണ്ട്, നമുക്ക് യേശുണ്ട്, നമ്മുടെ വഴി നടത്താൻ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് അനുസരിക്കാതെയും നമുക്ക് ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കണമെന്നോ നിർബന്ധമില്ല. ഇന്നിപ്പോൾ എന്താണ്? അനുസരിക്കുന്ന ഉടമ്പടി പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ, അല്ലാതെ ന്യായാധിപന്മാർ മനസ്സിലാക്കിയ നിലയിലല്ല. അപ്പോൾ ഈ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവം അവനോടുകൂടെ ഇരുന്നു. ഓരോ സന്ദർഭങ്ങളിൽ ആത്മാവ് അവരുടെ മേൽ വന്നു. ഓരോ സമയത്തിലും ദൈവത്തിന്റെ ആത്മാവ് വരുന്നെങ്ങനെ അറിയാം? ഒത്നിയേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ ന്യായാധിപനായി യുദ്ധം ചെയ്തു. ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, 6:34 അവൻ കാഹളമൂതി യുദ്ധം ചെയ്തു. 11:29 ഇബ്താഹിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ യുദ്ധം ചെയ്തു. 13:25, 24:19, 15:14 ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ അമാനുഷികമായ പ്രവൃത്തികളെ ചെയ്തു. ജഡ്ജസിന്റെ 4:4 ദെബോര, അവളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? പ്രവചിച്ചു, ന്യായപാലനം ചെയ്തു, യുദ്ധം ചെയ്തു. എല്ലാവരുടെയും എന്തുണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്? ഒരു കോമൺ പ്രാക്ടീസ് ഇടപെടുന്നത് അല്ലേ. ദൈവം എന്താണ്? അവരെ ശക്തീകരിച്ചു അല്ലേ, ശക്തീകരിച്ചു. എന്നാല് എന്തുകൊണ്ടാണ് ഇവരെ ദൈവം തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഒരു അഭിഷേകം ചെയ്യുന്നത്? ഇത് ഇന്നത്തെ നിലയിൽ ആലോചിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. ദൈവം ചിന്തിക്കുന്നില്ല, എല്ലാവരും വഷളന്മാരാണ്, കുറെ പേരുണ്ട് നല്ല ആളുകൾ, ഇവന്മാരെ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചേക്കാം എന്ന് വെച്ച് ദൈവം ഇവന്മാരെ അഭിഷേകം ചെയ്യല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളൊക്കെ നല്ല ആളുകളായതുകൊണ്ട് ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക കൃപാവരങ്ങളൊക്കെ തരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഇവിടെ കാണുന്ന എന്തറിയാമോ? ഇസ്രായേൽ മക്കൾ യഹോവയിൽ നിലവിളിച്ചു, അപ്പോൾ ദൈവം ഒരുത്തനെ വിളിച്ച് അഭിഷേകം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ന്യായാധിപൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് ആ അഭിഷിക്തന്റെ പ്രത്യേകത കൊണ്ടല്ല. ന്യായാധിപനോട് ദിവസം 3:9 ഇസ്രായേൽ മക്കൾ യഹോവയിൽ നിലവിളിച്ചു, അപ്പോൾ അവർക്ക് നീലിനെ കൊടുത്തു. 4:3-4 വാക്യങ്ങളിൽ വീണ്ടും ഇസ്രായേൽ മക്കൾ യഹോവയിൽ നിലവിളിച്ചു. 6:7 ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അന്നേരമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു അഭിഷിക്തനെ എഴുന്നേൽപ്പിക്കുന്നത്. ഇത് ഇവിടെ വളരെ പ്രസക്തമാണ്, നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അഭിഷേകം ചെയ്യപ്പെടുന്ന എന്നൊരു വിഷയമല്ല. ന്യായാധിപൻ അവന്റെ ജീവിതമോ അല്ലെങ്കിൽ അവന്റെ വിശുദ്ധിയോ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. ദൈവം ഒരുത്തനെ അങ്ങ് തിരഞ്ഞെടുക്കുന്നു, അവനെ അങ്ങ് അഭിഷേകം ചെയ്യുന്നു, അവൻ ഒരു വിഷയമല്ല. അപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, വി ആർ നോട്ട് അനോയിന്റഡ് ബിക്കോസ് ഓഫ് പീപ്പിൾ. നമ്മളുടെ മേൽ ദൈവം ഒരു സ്പെഷ്യൽ അനോയിന്റിങ്ങോ ഒരു ഗിഫ്റ്റോ തരുന്നത് നമ്മളുടെ പ്രത്യേകത കൊണ്ടല്ല, പ്രത്യുത അത് ആവശ്യമുള്ള കുറച്ച് പേർ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം പകുതിയെങ്കിലും കുറയും, മൊത്തം പോയില്ലെങ്കിലും. കാര്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണ് ദൈവം നമ്മളെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതാണ്. Charismatic gifts are not a reward. It is a gift given for unworthy creatures. അതിനെ ഗിഫ്റ്റ് എന്നാ പറയുന്നത്, റിവാർഡ് എന്നല്ല. നമുക്കുള്ളത് പ്രതിഫലമല്ല, എന്താണ്? കൃപാവരമാണ്. അവിടെ മലയാളത്തിലാണ്, മലയാളത്തിൽ വളരെ കൃത്യമാണ്. ഇറ്റ് ഈസ് ഗ്രേസ് ഗിഫ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗിഫ്റ്റ്. കാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അർഹതയില്ലാത്ത കാര്യമാണ് ദാനം അല്ലേ, അല്ലാതെ അർഹതയുള്ളവന് കൊടുക്കുകയാണ് ദാനമല്ലോ, അവന് പ്രതിഫലമല്ലേ കൊടുക്കുന്നു, ദാനമല്ലോ. ഗിഫ്റ്റ് ഇറ്റ്സെൽഫ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് വെർത്തി ടു റിസീവ് ഇറ്റ്. അതിന്റെ കൂടെ കൃപ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നു? അപ്പൊ കൃപാവരം എന്ന് പറയുന്നത് എന്റെ വിശുദ്ധിക്ക് ദൈവം തരുന്ന ഒരു 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 പ്രതിഫലമല്ല. നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ? ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അന്യഭാഷ പറയാൻ കഴിയും, പിന്നെ കുറെ കൂടെ വിശുദ്ധി അങ്ങോട്ട് കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രവചന ഫലം കിട്ടും, പിന്നെയും അങ്ങ് വിശുദ്ധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം വെളിപ്പാടുകളൊക്കെ കിട്ടും, പിന്നെയും വിശുദ്ധി ആയിക്കഴിഞ്ഞാൽ കൈവച്ചാലുള്ള എന്താ രോഗികളുടെ സൗഖ്യമാകും, ഒത്തിരി അങ്ങ് വിശുദ്ധനായി കഴിഞ്ഞാൽ എന്താ ഭൂതങ്ങളൊക്കെ പുറത്താകും. ഇത് തെറ്റായതാണ്. എന്തിനാണെന്നറിയാമോ കൃപാവരങ്ങളൊക്കെ തരുന്നത്? ഇത് ആവശ്യമുള്ള കുറച്ച് പേരൊക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഇല്ല. എന്റെ വിശുദ്ധിക്ക് ദൈവം പ്രതിഫലം തരികയല്ല. ജനങ്ങൾക്ക് രോഗസൗഖ്യമായതുകൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്യുന്നു? എന്നെ രോഗസൗഖ്യത്തിനുള്ള വരം തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട്, രോഗികളില്ലെങ്കിൽ പിന്നെ എന്റെ വരം കൊണ്ട് എന്നെ ഗുണം? എനിക്ക് പറയാം, ഞാൻ രോഗശാന്തിപരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ചോദിച്ചോ, ഇവിടെ ഉള്ളവരെല്ലാം നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുക, എന്റെ രോഗശാന്തിപരം കൊണ്ട് വല്ല ഗുണം ഉണ്ടോ? ഇല്ല. അപ്പോൾ രോഗികളാണ് എന്നെ രോഗശാന്തിപര പ്രാപ്തനാക്കുന്നത്. അപ്പോൾ രോഗശാന്തിപരം തന്നതിന് ഞാൻ രോഗികൾക്ക് നന്ദി പറയണം. കാര്യം അവരില്ലാതെ പിന്നെ എനിക്ക് രോഗശാന്തിപരം കൊണ്ട് പ്രയോജനമില്ലായിരുന്നല്ലോ. ഞാൻ ഐ എക്സസൈസ് ഓൾമോസ്റ്റ് ഓൾ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്. ഞാൻ നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോഴത്തേക്ക് ഇനോ അവർക്ക് ആളുകൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവിടെ എല്ലാ കൃപാവരങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇനോ വോട്ട് യു സേ പ്രതിഫലിപ്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടി വരുന്നു, വെളിപ്പെടുത്തേണ്ടി വരുന്നു. അങ്ങനെ വെളിപ്പെടുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അവർക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ്. രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കാര്യമില്ലാത്തവരും, അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. അവരുടെ ജീവിതത്തിന്റെ ഡിസ്ട്രസ്, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ഭൂതബാധിതരായ ആളുകൾ വരുന്നു, ഓൾ കൈൻഡ് ഓഫ് പ്രോബ്ലം. യു നോ വാട്ട് ഹാപ്പൻ? വി ജസ്റ്റ് പ്രേ ആൻഡ് ഗോഡ് ഹീൽസ് പീപ്പിൾ, ദ ഡീമൺസ് ആർ കാസ്റ്റ് ഔട്ട്, ആൻഡ് യു നോ ഓൾ കൈൻഡ് ഓഫ് കാരിസ്മാറ്റിക് ഗിഫ്റ്റ് ആർ എക്സസൈസ് ഇൻ ദ മിഷൻ ഫീൽഡ്. എന്തുകൊണ്ട്? ജനങ്ങൾ ആവശ്യമുള്ളവരായതുകൊണ്ട്. അപ്പൊ ഞാനിങ്ങനെ കോളറൊക്കെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഞാൻ അങ്ങനെ അങ്ങ് വിശുദ്ധനായതുകൊണ്ട് മാത്രമേ എനിക്കറിയാവൂ, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയാമല്ലോ. അങ്ങനെ വിശുദ്ധിയുടെ ഒരു പ്രതിഫലമായിട്ടൊന്നുമല്ല ഈ കാര്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും അറിയാമല്ലോ, ഇല്ലേ? ആൻഡ് ദാറ്റ് ഇസ് എ ഫാക്ട്. ദൈവം ഒരാൾക്കും ആ രീതിയിലല്ല കൊടുക്കുന്നത്, ഒരു ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച്. ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പത്രം നാലാം അധ്യായം പത്താം വാക്യം വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണ്. അത് ഞാൻ പിന്നീട് വരങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയാൻ ഉള്ള ഭാഗമാണ്. എങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കാം, 4:10. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4:10. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ, വിവിധമായ ദൈവകൃപയുടെ അല്ലേ, മാനിഫോൾഡ് ഗ്രേസ്, വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് എന്ത് ചെയ്യുക? അന്യോന്യം ശുശ്രൂഷിപ്പിൻ. വരം ലഭിച്ചത് വീട്ടിലിരിക്കാനല്ല, വരം ലഭിച്ചത് എനിക്ക് ഓ ഞാൻ വരപ്രാപ്തനാണെന്ന് പറഞ്ഞിരിക്കാനല്ല, നല്ല ഗൃഹവിചാരകനായി അല്ലെങ്കിൽ നല്ല സ്റ്റിവാർഡായിട്ട്. നല്ല സ്റ്റിവാർഡ് എന്താ എപ്പോഴും എന്താ എന്നറിയാമോ? നല്ല സ്റ്റിവാർഡ്, ഇപ്പം സപ്പോസ് നിങ്ങൾക്കിപ്പം 5000 ദിർഹം ശമ്പളം ഉണ്ടെന്ന് വെക്കുക, 5000 ദിർഹത്തിനകത്ത് 4000 ദിർഹത്തിന് വീട്ടുകാർക്കെല്ലാം കൂടെ എല്ലാ മാസവും പോയി തുണി എടുക്കുകയാണെങ്കിൽ, ഡു യു തിങ്ക് ദാറ്റ് ഹീ ഈസ് എ ഗുഡ് സ്റ്റിവാർഡ്? ആണോ? 5000ത്തിനകത്ത് 4000 ദിർഹം പോയി തുണി എടുക്കുകയാണ്, പിന്നെ വാടകയ്ക്ക് വരുമ്പോഴത്തേക്ക് പൈസ കൊടുക്കാൻ ഇല്ല, സ്റ്റിവാർഡാണോ? അല്ല. സ്റ്റിവാർഡ് എന്ന് പറയുമ്പോൾ നീഡ് എവിടെയാണോ അവിടെ സ്പെൻഡ് ചെയ്യുന്നവനാണ്. എന്റെ ഡിഫറൻസ്? അപ്പോൾ പത്രോസ് പറയാണ്, നിനക്ക് കൃപ വേറെ അല്ലേ, കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് മാനിഫോൾഡ് ഗ്രേസ്. മാനിഫോൾഡ് എന്നുള്ള വാക്ക് ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ്. ഇറ്റ് ഈസ് എ മാനിഫോൾഡ് ഗ്രേസ്, കൃപ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ അല്ലെങ്കിൽ വിവിധമായ ദൈവകൃപയുടെ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു നോ എ സൺ റേ ഈസ് എൻറ്ററിങ് ഇൻ ടു പ്രിസം. പ്രിസത്തിലേക്ക് ഒരു റേ വന്ന്, ഒരു ഒരു കിരണം വന്ന് കയറിയാൽ എങ്ങനെ ഇറങ്ങിപ്പോകുന്നത്? എങ്ങനെയാണ്? 7-fold ആയിട്ടാണ്, റൈറ്റ് ഇല്ലേ? എന്നതുപോലെ ദൈവകൃപ നമ്മളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് അത് ഇറങ്ങിപ്പോകുന്നത് എന്തായിട്ടാ? കൃപാവരങ്ങളായിട്ടാണ്. എക്സ്പ്രഷനിലാണ് വരം ഉണ്ടാകുന്നത്. ലഭിക്കുന്നത് എന്താണ്? കൃപയാണ്. ഞാൻ പറഞ്ഞത് കൃപാവരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എന്താണ് ലഭിക്കുന്നത്? എന്താണ്? കൃപയാണ്. അപ്പോൾ അത് പുറത്തോട്ട് പോകുമ്പോഴാണ് എന്തായിത്തീരുന്നത്? കൃപാവരമാകുന്നത്. കൃപാവരം അതെവിടെ ചെല്ലണം? ആർക്ക് ആവശ്യമുള്ളോ അവിടെ ഉണ്ടോ അവിടെ ചെല്ലണം. ഇത് നമ്മുടെ പ്രശ്നം എന്നറിയാമോ? ഇന്ത്യയിൽ 106 കോടി ജനങ്ങളുണ്ടായിട്ട് രോഗശാന്തി വരം പ്രകടിപ്പിക്കാൻ എല്ലാവരും തിരുവല്ലയിലാണ് കൂടുന്നത്. രോഗശാന്തി വരപ്രാപ്തൻ വരുന്നത് എവിടാ? തിരുവല്ലയില. തിരുവല്ലയിൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് ആശുപത്രി ഇല്ലയോ ആവശ്യം പോലെ? ഞാൻ ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നല്ല ഗ്രഹവിചാരകന്മാരാകുന്നുള്ളതാണ്. വേർ ഇറ്റ് ഈസ് നീഡഡ് യു ഷുഡ് ഗോ ദേർ. എവിടെയാണത് ആവശ്യം അവിടെയാണ് പോകേണ്ടത്. നമ്മളെന്തിനാ വെറുതെ പുഷ്പരിക്കാരനെ വെള്ളത്തിലാക്കുന്നത്? ഇല്ലേ, അവനവിടെ കാര്യമുള്ളവരും അല്ലയോ, അവനവിടെ ചികിത്സിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ട്. നമുക്ക് എന്ത് ചെയ്യാം? പൈസ ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും നിനക്ക് വരമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുപോവാം, രോഗികളെ കാണിക്കണേ കാണിച്ചു തരാം. ഇല്ലേ, ഇത് ഇവിടെ ആകെപ്പാടെ എന്തേ ഉള്ളൂ? നമുക്ക് വയറ്റുവേദനയും തലവേദനയും കാലുവേദനയും അല്ലാതെ വേറെ അസുഖമൊന്നും ഇവിടെ തിരുവല്ലയിൽ കാണുന്നില്ലല്ലോ. ഇല്ലേ, നല്ല അസുഖം ഇവിടെ കാണിച്ചു തരാം. ഇല്ലേ, സെർട്ടൻലി വി ക്യാൻ എക്സസൈസ്. ഞാൻ ഐ നോട്ട് ജോക്കിംഗ്. വി ക്യാൻ എക്സസൈസ് ദീസ് കൈൻഡ് ഓഫ് ഗിഫ്റ്റ്. യു നോ, വി ആർ ഗുഡ് ടു വാട്ട്, ദെൻ സെർട്ടൻലി വി വിൽ ഗോ ടു ദ പീപ്പിൾ ഹു ആർ ഇൻ നീഡ് റാദർ ദാൻ ഗിവിംഗ് ഇറ്റ് ടു ദ പീപ്പിൾ ഹു ഈസ് ഓൾറെഡി സാച്ചുറേറ്റഡ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നമ്മൾ സാച്ചുറേറ്റഡ് ഏരിയയിൽ തന്നെ എന്ത് ചെയ്യുകയാണ്? പിന്നെ പിന്നെയും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ, അതുകൊണ്ട് ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരാകണമെങ്കിൽ എവിടെ ആവശ്യമുണ്ടോ അവിടേക്ക് പോകണം. അതിനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നമുക്ക് കൃപ തരുന്നത്. കൃപാവരങ്ങൾ അവരുടെ അടുത്ത് പോയി പ്രകടിപ്പിക്കാൻ, അവരുടെ അടുത്ത് പോയി പ്രദർശിപ്പിക്കാനായി. അതുകൊണ്ട് ദൈവം യഹോവ ഒരു ന്യായാധിപനെ അയക്കുന്നത് ന്യായാധിപന്റെ പ്രത്യേകത കൊണ്ടല്ല. പ്രത്യേകത ജനങ്ങൾ നിലവിളിക്കുമ്പോൾ ജനങ്ങളുടെ നിലവിളി കേട്ടിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നു. ആർക്കു വേണ്ടി? നിലവിളിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ ഇവൻ അരാമിൻ പോയി ശുശ്രൂഷ ചെയ്ത അനന്ത ഗുണം. ആര് നിലവിളിക്കുന്നു? നിലവിളിക്കുന്ന ആരാണ്? ഇസ്രായേൽ മക്കളാണ്. ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചു, ഇവൻ പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു അസീറിയ, നിനവയിൽ പോകാം അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകാം. അവരല്ലല്ലോ നിലവിളിച്ചത്. ഇന്ത്യയിലെ 106 കോടി ജനങ്ങൾ നിലവിളിക്കുകയാണ്, ഞങ്ങൾക്ക് ശുശ്രൂഷകനെ വേണം, ഞങ്ങൾക്ക് രോഗശാന്തി വരപ്രാർത്ഥന വേണം, ഞങ്ങൾക്ക് ഇവാഞ്ചലിസ്റ്റിനെ വേണം. ഒരു സുവാർത്താദൂതിയുടെ കാട് കാണാനുള്ള കൊതിയോടെ കാത്തിരിക്കുന്ന 106 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കുമ്പനാട്ടമൊന്നും മാറാതെ പിന്നെ സഭ പിടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റിവാഷിപ്പ് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആർക്കാണ് ഇത് ആവശ്യമുള്ളത്? അവിടെ പോയില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് നിലവിളിക്കുന്നു? ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആർക്കു വേണ്ടിയാണ്? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തെ അറിയാനുള്ള ആഗ്രഹത്തോടെ ആവലോടെ നിൽക്കുന്ന ഇന്ത്യയിലെ 106 കോടി ജനങ്ങളുടെ കരച്ചിലിന്റെ പ്രതിഫലനമായിട്ടാ ദൈവം ആളുകളെ എന്ത് ചെയ്യുന്നത്? എഴുന്നേൽപ്പിക്കുന്നത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി. കർത്താവ് സുവിശേഷ വിലയ്ക്ക് വേണ്ടി എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്തിനാ വിളിക്കുന്നത്? കുമ്മനാട്ടെ കരച്ചിൽ വന്നുണ്ടല്ലോ. ഇവിടെ പാസ്റ്റർമാരുടെ കുറവുണ്ട്, ഇവിടെ ഈയിടെ സഭ 3 ആയി, അതുകൊണ്ട് 2 പാസ്റ്റർമാർക്കൂടെ ഒഴിവുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം വിളിച്ചു വന്നു. ദൈവം വിളിച്ചത് കണ്ണൂരും കാസർഗോഡും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഹിമാചലിലും ചൈനയിലും ടിബറ്റിലും ഒക്കെ ആളുകൾ നിലവിളിക്കുക, ഞങ്ങൾക്ക് സുവിശേഷത്തിന്റെ സന്ദേശം ആവശ്യമുണ്ടെന്ന് ദൈവത്തോട് പറയുക. എവിടെയാണ് ദൈവം? ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയണം എന്നുള്ള അവരുടെ ഹൃദയത്തിന്റെ അഭിവാഞ്ഛയുടെ പ്രതിഫലനമായിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? വിളി കൊടുക്കുന്നത്, ദൈവം അഭിഷേകം ചെയ്യുന്നത്. ആരുടെ നിലവിളിക്ക് ദൈവം വിളി, ദൈവം ആൻസർ ചെയ്തോ, അവരുടെ മധ്യത്തിൽ പോകാനായിട്ട് നമ്മൾ തയ്യാറായെങ്കിലേ പറ്റൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ട് പേരുടെ ജീവിതാനുഭവങ്ങൾ ഈ ന്യായാധിപന്മാരുടെ കാര്യത്തിൽ നിന്ന് പറയട്ടെ. ഒന്നാമത് ഒരു സ്പെഷ്യലി സ്പെഷ്യലി വൺ പേഴ്സൺ ഗിദെയോന്റെ കാര്യം, ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഗിദെയോന്റെ ജീവിത കാര്യത്തെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ അതിന്റെ 11-ാം വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം.
അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു.
ഇവൻ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കേണ്ട, പിന്നെ മുന്തിരിച്ചക്കിനടയിൽ പിടിക്കുകയായിരുന്നു. മുന്തിരിയല്ല, അവൻ എന്ത് ചെയ്യുന്നത്? ഗോതമ്പിന്റെ കാലമാണ്, മുന്തിരിങ്ങയുടെ കാലമല്ല. അതുകൊണ്ട് നോർമലി മിദ്യാനിൽ വന്നു കഴിഞ്ഞാൽ അവരവിടെ പോയി നോക്കത്തില്ല, മുന്തിരിയുടെ ചക്കിനകത്ത് പോയി നോക്കത്തില്ല, ഗോതമ്പിന്റെ കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഗോതമ്പ് കളത്തിലിട്ട് മെതിച്ചു കഴിഞ്ഞാൽ ഇത് മിദ്യാനിൽ കൊണ്ടുപോകുന്നുള്ള പേടിച്ച് ഒരു പേടിത്തൊണ്ടനായി മത്സരിക്കും. പേടിച്ച് ഇവൻ എവിടെ പോയിരിക്കുകയാണ്? മുന്തിരിച്ചക്കിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. അത് വായിക്കുമ്പോൾ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. അങ്ങനെ ഒരു പേടിത്തൊണ്ടന്റെ അടുത്തോട്ട് ദൈവം ചെന്നിട്ട് വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലി. ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അവൻ ചിലപ്പം ഇത് കേട്ടോണ്ട് പോകണ്ടോ നോക്കാണ്, പുറകെ വല്ലവരും നിപ്പുണ്ടോന്ന്. നമ്മുടെ ആരെങ്കിലും വിളിക്കും ഏയ് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ പരിചയമില്ലാതെ നമ്മൾ നോക്കുമല്ലോ പുറകെ വിളിച്ചു. നമ്മളാണെങ്കിൽ എന്തോ പരാക്രമശാലി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ എന്തോ ഒന്ന് വിളിക്കും, അത് വേറെ കാര്യം. ഇനി നമുക്ക് ഇങ്ങനത്തെ വിളിയൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട്, ദൗ മൈറ്റി മാൻ ഓഫ് വാലർ, ദി ലോർഡ് ഈസ് വിത്ത് യു, ദൈവത്തിന്റെ ആത്മാവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇവനോട് പറയാണ് നീ പരാക്രമശാലിയാണ്. ദൈവം അവനെ അങ്ങനെ വിളിക്കാൻ കാര്യമൊന്നും, ഇപ്പൊ ഇവൻ പരാക്രമശാലിയൊന്നുമല്ല. പക്ഷെ ഇവൻ പരാക്രമശാലി ആവുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് അല്ലേ. ദൈവത്തിന്റെ പ്രത്യേകത അവൻ എപ്പോഴും നമ്മുടെ ഭാവികാലമാണ് കാണുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം നമ്മുടെ ഭൂതകാലമാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് എത്ര നല്ലതാണെങ്കിലും അവർ എനിക്ക് നിന്നെ അറിയത്തില്ല. കാര്യം നമ്മൾ പണ്ടെന്തെങ്കിലും കാണിച്ച ഒരബദ്ധം, ചിലപ്പം അവർ ചിലപ്പോ അങ്ങ് നമ്മളോട് ക്ഷമിച്ചു കാണും, ക്ഷമിച്ചാൽ അവർ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അവർ നമ്മുടെ ഭൂതകാലമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നമ്മുടെ വീട്ടുകാര്, നമ്മളുടെ സുഹൃത്തുക്കള്, ഇവരൊക്കെ നമ്മളെ കാണുമ്പോൾ എപ്പോഴും നോക്കുന്ന എങ്ങോട്ടാണ്? നമ്മുടെ പാസ്റ്റ് ആണ്. നമ്മളെപ്പോഴും നോക്കുന്നത് എവിടാണെന്നറിയാമോ? നമ്മുടെ പ്രസന്റ് ആണ് നമ്മളെപ്പോഴും നോക്കുന്നത്. പക്ഷെ ദൈവം എപ്പോഴും നോക്കുന്നത് എവിടാണെന്നറിയാമോ? നമ്മുടെ ഫ്യൂച്ചറാണ്, നമ്മുടെ ഭൂതകാലമാണ്. യഹോവ നിന്നോട് കൂടെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് നീ പരാക്രമശാലിയായി തീരാൻ പോകുകയാണെന്നാണ് കർത്താവ് പറയുന്നത്. പരാക്രമശാലിയായി തീരാൻ പോവുകയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഏഴാം അധ്യായത്തിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്, ഈ കാര്യങ്ങളൊന്നും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല. ഏഴാം അധ്യായത്തിൽ ഇവന് ആളുകളെ തെരഞ്ഞെടുക്കുകയാണ്, യുദ്ധത്തിന് വേണ്ടി ആളുകളെ തെരഞ്ഞെടുക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി ആളുകളെ തെരഞ്ഞെടുത്ത് രണ്ടാം വാക്യത്തിൽ വലിയ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞു? അത് നിന്റെ കൂടെയുള്ള ആളുകള് വളരെ കൂടുതലാണ്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകും. ഇങ്ങനെ ഇത്രയും പേരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ ബലം കൊണ്ട് ഇത് നേടി എന്ന് വമ്പ് പറയും. ജനക്കൂട്ടത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്, അവർ വമ്പ് പറഞ്ഞിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ആള് കൂടുന്ന സമയം അഹങ്കാരം പറയും. ആള് ഇപ്പൊ അഞ്ചെട്ട് പിള്ളേരുള്ള വീട്ടുകാർക്ക് എല്ലാം പണ്ടെന്നുണ്ടായിരുന്നു, ഇപ്പോൾ അത്രയും പിള്ളേരൊന്നുമില്ല. എന്താണ് ആളാ ഞങ്ങളെ തൊടാൻ തൻ്റെ ഇടമുള്ളതെന്ന് ചോദിച്ചുകൊണ്ട്. ആള് കൂടുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രശ്നമാണ്, എന്താണ്? വമ്പ് പറയുക. സഭയാണെങ്കിലും ചെറിയ സഭയാണെങ്കിൽ പലപ്പോഴും എന്താ ഒതുങ്ങി കൂടിയവെങ്കിലും ആരാച്ചു നിന്നോളും. ഇതിന് ആള് കൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ്? അഹങ്കാരമാകും. ഇതൊക്കെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, ആൾക്കൂട്ടത്തിന്റെ പ്രശ്നം. അവർ വമ്പ് പറയും. പെന്തക്കോസ്തുകാർ പണ്ടൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുമായിരുന്നു, ഇപ്പൊ എന്നറിയാം? ഇപ്പം പറയുന്നത് ആറന്മുള നിയോജകമണ്ഡലത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത്ര വോട്ടേഴ്സ് ഉണ്ടെന്നാണ് ഇല്ലേ? ആറന്മുള നിയോജകമണ്ഡലത്തിൽ ഇല്ലേ? ഇതൊക്കെ ഇനി പറയുന്നത് എന്താ പറയുന്നത്? അഹങ്കാരമല്ലേ പറയുന്നത്? അല്ലാതെ എന്താ പറയുന്നത്? അത് കർത്താവിന്റെ ഏറ്റവും വലിയൊരു, കർത്താവ് എപ്പോഴും ഈ കാര്യങ്ങളിൽ വളരെ കൺസേൺ ആണ്. നമുക്ക് ഇത്ര ആൾ കൂടിയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയുന്നു? നമുക്ക് ഇത്ര ഇന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര വോട്ടേഴ്സ് ഉണ്ട്, ഞങ്ങൾ അവഗണിക്കപ്പെടാനാവാത്ത രാഷ്ട്രീയ ശക്തിയാണ്, ഞങ്ങൾ നിശ്ചയിച്ചാൽ ആളുകളെ തോൽപ്പിക്കാൻ പറ്റും, ജയിപ്പിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? നമ്മുടെ യോഗത്തിനെല്ലാം രാഷ്ട്രീയക്കാർ വന്ന് അവർ വന്ന് മീറ്റിങ്ങിനെല്ലാം പ്രൈസ് ബോർഡ് പറഞ്ഞുകൊണ്ട് യോഗമൊക്കെ നടത്തുന്നു. യോഗത്തിന് അല്ലേ പ്രൈസ് ബോർഡ് പറഞ്ഞ വരുന്നത് ഇല്ലേ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളുടെ അഹങ്കാരത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറയട്ടെ, തിരുവല്ലായിലും കുമരാട്ടും ഇത്രയും പേരുണ്ടെങ്കിൽ, ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, എന്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും ഇന്നും സമുദായ കോട്ടയായിട്ടിരിക്കുന്നു? ഇവിടെയാണല്ലോ തിരുവല്ലായി ഞങ്ങൾ ഇത്രയും ബന്ധുക്കൂസുകാരുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? തിരുവല്ലായി എത്ര? 8 കിലോമീറ്റർ ഉള്ളു ചങ്ങനാശ്ശേരി. ഇത്രയും പേര് തിരുവല്ലായി ബന്ധുക്കൂസുകാരുണ്ടായിട്ട് ശതാബ്ദി നടത്താൻ അവിടെ പറ്റുമെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ ഇന്നും മുസ്ലിങ്ങളും കത്തോലിക്കലും ഉള്ളല്ലോ, ബന്ധുക്കൂസുകാരൻ ഇല്ലല്ലോ. ആ പറഞ്ഞ 100 കൂറ്റമ്പത് പേരാണ് അത്രേ ഉള്ളല്ലോ. ഈ വലിയ ആളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ 8 കിലോമീറ്റർ അങ്ങോട്ട് പോയി വല്ലതും കാണിക്കാത്തത് ഈ ആള് ഇല്ലേ? ഇതെല്ലാം തിരുവല്ലായി തന്നെയാണ് നമ്മൾ ആൾക്കൂട്ടത്തെ കാണിക്കുന്നത്. വൈ ഡോണ്ട് ജസ്റ്റ് ഗോ ടു 8 കിലോമീറ്റേഴ്സ് ആൻഡ് പ്രീച്ച് ഗോസ്പൽ? യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. പിന്നെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇത്ര വോട്ടേഴ്സ് ഉണ്ടെന്ന്. വാട്ട് ഇസ് ഇറ്റ്? ഈ ക്രൂസേഡിൽ 100,000 പേര് വന്നെന്നാണ് നമ്മൾ പറയുന്നത്. 100,000 പേര് വന്നായിരിക്കും. ഈ 100,000 പേര് ബന്ധുക്കോസുകാരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും മലബാർ ഒരു ജാതീയ കോട്ടയായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇന്നും സഭയില്ലാത്തത്? എന്തുകൊണ്ടാണ് കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന മണിപ്പാലില്? നമ്മൾ എല്ലാവർക്കും പിള്ളേരെ മണിപ്പാലി വിടാൻ പറ്റും. ഏതെങ്കിലും ഒരുത്തം ചിന്തിച്ചോ, ഇത്രയും പിള്ളേരൊക്കെ പോകുന്നതല്ലേ, എന്നാൽ പിന്നെ മണിപ്പാലിൽ എന്റെ പിള്ളേരെ സുവിശേഷ വേളയ്ക്ക് വിടാവും ഇല്ല. നമ്മളെങ്ങനെ വിടുന്നത്? എങ്ങനെ വിടുന്നത്? ഞാൻ ഞങ്ങളുടെ മിഷണറി കോൺഫറൻസ് സമ്മതർ കോൺഫറൻസ് ഷാരോന്റെ ഒരു കോൺഫറൻസിനാണ് ഞാനും എസ് കെ ജോഷ പാസ് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഒരു പെങ്കച്ചി ചോദിച്ചതാ, ഐ വോണ്ട് ടു ഡു ദ മിനിസ്ട്രി, ഡു ദ വർക്ക് ഓഫ് ദ ലോർഡ്, പക്ഷെ ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് എവിടെങ്കിലും പോകാൻ പറ്റുമോ? എസ് കെ ജോഷ ചോദിച്ചു, നിനക്ക് പെണ്ണാ, ഗൾഫിൽ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുകയാണ്, നീ പോകുമോ? അല്ലേ, ദുബായിലൊരു ഹോസ്പിറ്റലില് 7,000 ദിർഹം സാലറിക്ക് ഒരു ജോലി കിട്ടുകയാണ്. നമ്മൾ പറയും, വീട്ടുകാർ പറയും, മോളെ നീ ഒരു പെണ്ണല്ലേ, നീ അതുകൊണ്ട് ദുബായിക്ക് പോകണ്ട മോളെ, നീ വീട്ടിൽ തന്നെ ഇരുന്നോളം. പറയുമോ? പറയൂ? ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ പറഞ്ഞു ഇല്ലേ? ഇല്ലേ, അപ്പൊ 8,000 ദിർഹം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആകും എന്നാലോചിക്കും അല്ലേ? ആൻഡ് വി സേ ഓക്കെ, പ്രയാസമാ എന്നാലും അല്ലേ? എന്നാല് ഈ ഇവളെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 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 സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ക്യാമ്പസിൽ വർക്ക് ചെയ്യാനായിട്ട് ഇവളെ പറഞ്ഞു വിടാൻ നമ്മളൊന്ന്, യു പെൺപിള്ളേരെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂ? പെൺപിള്ളേരെ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റൂ? ആൺപിള്ളേരെ പറഞ്ഞു കൊടുത്തില്ല പിന്നെ അത് അല്ലേ? ഇതെല്ലാം നമ്മളുടെ കള്ളത്തരങ്ങളാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന പറയുന്ന കള്ളത്തരങ്ങളല്ല, ചെയ്യുന്ന കള്ളത്തരങ്ങളാണ്. വാട്ട് ഓൾ തിങ്സ് വി നീഡ് വി ഡു, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നമ്മളതെല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാത്തപ്പോഴാണ് ഈ സ്ത്രീകൾ അങ്ങനെ പുറത്തുപോയി ഒറ്റയ്ക്കൊക്കെ പ്രവർത്തനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രദറെ അതൊക്കെ അല്ലേ? ഒറ്റയ്ക്ക് പോയി എവിടെ വേണമെങ്കിൽ ജോലി ചെയ്യാം, അതിനെ പ്രശ്നമൊന്നുമില്ല. ഒറ്റയ്ക്ക് പോയി സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റും? ഈ വാട്ട് ഐ സെഡ്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുള്ളത്. ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വമ്പ് പറയും. ആൾക്കാർ കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഇത് പറയുമ്പോഴത്തേക്ക് യുനോ വെൻ വെൻ സംബഡി സംബഡി ആസ്ക് യു ടു ഗോ ടു എ പ്ലേസ് ആൻഡ് പ്രീച്ച് ഗോസ്പൽ പേടിയാണ്. പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാലും പ്രശ്നങ്ങൾ ബോംബെയിലൊക്കെ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോയി ജോലി ചെയ്ത് വെച്ച് തിരിച്ചു വരുന്നു ഇല്ലേ. ഓൾമോസ്റ്റ് എവ്രി ഇഫ് യു ഗോ ടു ബോംബെ 12 o'clock ഒരു പെണ്ണ് അതിന് നമ്മുടെ ആർക്കും ഒരു പ്രയാസമില്ല, ആർക്കും ഒരു പ്രയാസമില്ല. അതൊക്കെ നമ്മളങ്ങ് സഹിക്കും, കാര്യം നമുക്ക് കാശ് കിട്ടും അല്ലേ. ഇവിടെ കാശ് കിട്ടണം, അല്ല സ്വർഗത്തിൽ പ്രതിഫലം ആർക്കാ വേണ്ടേ? ആർക്കാ വേണ്ടത്? ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയാം? ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ യുനോ ദിസ് ഈസ് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ പ്രോബ്ലംസ് ആണ്, നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. വി ഫിയർ അല്ലേ. ചങ്ങനാശ്ശേരിയിൽ കള്ളു കുടിക്കാൻ പോകുന്നവരുണ്ട്, ചങ്ങനാശ്ശേരി കള്ളു കുടിക്കാൻ പോകുന്ന രണ്ട് ദിവസം ഉണ്ട് എനിക്കറിയാം. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ സുവിശേഷം ഞാൻ ചങ്ങനാശ്ശേരി പഠിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഏഹ് 7 വർഷം ഞാൻ ചങ്ങനാശ്ശേരി ഉണ്ടായിരുന്നു 7 വർഷം. അപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് തിരുവല്ല എന്ന് ചങ്ങനാശ്ശേരിക്ക് സുവിശേഷ വേല ചെയ്യാൻ അവന് പ്രയാസം. അയ്യോ മുസ്ലിങ്ങളുടെ കോട്ടയം അവിടെ കാണാൻ പോയി എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലേ പേടിയ. ബാക്കിയുള്ളതിനൊന്നും പേടിയില്ല. അടുത്ത വാക്യം എന്നറിയാം, 7-ാമത്തെയും 3-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ജനങ്ങൾ അധികമാകുന്നു, ഭയവും ഭീഡിത്തുമുള്ളവൻ ഗിലയാദപ്രദം വിട്ടുപോകട്ടെ. ഭയവും ഭീഡിത്തുമുള്ളവൻ ഗിലയാദപ്രദം വിട്ടുപോകട്ടെ. വി നീഡ് ടു ഡ്രൈവ് ഔട്ട് ഓൾ ദാറ്റ് ഹിപ്പോക്രിറ്റ്. കർത്താവ് പറയാണ്, ഐ ഡോണ്ട് നീഡ് ദോസ് പീപ്പിൾ. പേടിയുള്ളവൻ എനിക്ക് വേണ്ട. പേടിയുള്ളവൻ എനിക്ക് എനിക്ക് ഏറ്റവും വലിയ സംശയം ഉണ്ടായിരുന്നു, ഇവൻ എന്തിനാ അവന് യുദ്ധത്തിന് കാരണം കേട്ടത് ഇറങ്ങി വന്നേന്നുള്ളത്. അല്ലാതെ വഴിയിലോ ഉണ്ടായിരുന്നവരെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതല്ലോ. കാഹള ശബ്ദം കേട്ട് എന്ത് ചെയ്യുക? യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? കാഹള ശബ്ദം കേട്ട് യുദ്ധത്തിനാണെന്നും പറഞ്ഞ് വലിയ ധൈര്യത്തിനൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ്. അവരിൽ നിന്നാണ് ഭയവും ഭീഡിത്തമുള്ളവൻ പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് 22,000 പേരെന്ന് പോയി. 22,000 പേരെ ഒറ്റയടിക്കും പോട്ടെ, ഞാൻ പറയുന്നത് പൊക്കോട്ടെ. അതാ ഏറ്റവും ബെസ്റ്റ്. 200 പേരുള്ള ഒരു ചർച്ചിൽ പണ്ട് ഒരു 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 സ്റ്റോറി പറഞ്ഞതാ, 200 പേരുള്ള ഒരു ചർച്ചിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലാണ്, അവരെല്ലാം കൂടെ അടച്ചിട്ട് യോഗം നടത്തിക്കൊണ്ടിരിക്കുക. യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ മാസ്ക് ഒക്കെ ഇട്ട് ചെങ്കണ്ണുമായിട്ട് ഒരു യങ് ഗ്രൂപ്പ് നേരെ ചാടി വന്നിട്ട് പറഞ്ഞു, ഡിനൈ യുവർ ലോർഡ് ഓർ ഡൈ. കർത്താവിനെ നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മരിക്കുക. ചെങ്കണ്ണ് ഇങ്ങനെ തൂക്കി പിടിച്ചോ, ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഓർ യു ഫ്ലീ, പേടിയുള്ളവനൊക്കെ പൊക്കോളാം. ഇഫ് യു ഫ്ലീ ഓറുകയാണെങ്കിൽ ഞാൻ തന്നെ വെറുതെ വരാം. പക്ഷേ ഇഫ് യു സേ ദാറ്റ് ജീസസ് ഈസ് യുവർ ലോർഡ്, ഐ എം ഗോയിങ് ടു കിൽ യു. എല്ലാവരും ഒരു വലിയൊരു ഗ്യാങ് വന്നിരിക്കുകയാണ്, ചെങ്കണ്ണ് കൂടെ വന്നിരിക്കുകയാണ്. ചെറിയ ആളുകൾ വലിയാൻ തുടങ്ങി. 20 പേരുണ്ട്, 200 പേരുണ്ടായിരുന്ന കോൺഗ്രിഗേഷൻ ആണ്. 20 പേരുണ്ട്. 20 പേരോട് ചോദിച്ചു, anyone else want to flee? Anyone else want to go? ആർക്കെങ്കിലും പോകണം? ആർക്കും പോകണം. വി ആർ ഗോയിങ് ടു കിൽ യു. അവർ പറഞ്ഞു, ഓക്കെ വിൽ ഡൈ ഫോർ ലോർഡ്. മറ്റേ ചെങ്കൻ താത്തിട്ട് പാസ്റ്റർ പറഞ്ഞു, ഫാസ്റ്റർ വി ഹാവ് ടു റൺ ഔട്ട് ഓൾ ദ ഹിപ്പോക്രസി, നൗ യു ക്യാൻ വർഷിപ്പ് യുവർ ലോർഡ് വിത്ത് ദ ജെനുവിൻ ഗായ്. എല്ലാ ഹിപ്പോക്രസിനെയും ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, ഇനി നീ ജെനുവിൻ ഗായ്സിനെയും കൊണ്ട് ഇതിന്റെ ആരാധന നടത്തിക്കോളാം. ഞാൻ പറഞ്ഞോളൂ, ഇതാ വാസ്തവത്തില് യുനോ വാട്ട് ദിസ് ഈസ് വാട്ട് ഇസ് നീഡഡ്. പലപ്പോഴും പീഡനമൊന്നും സഹിക്കാനൊന്നും നമ്മുടെ സഭയൊന്നും പര്യാപ്തമൊന്നും അല്ല. എങ്കിലും പെന്തക്കോസ് ഇടയ്ക്ക് ഒരു പീഡനം വരുന്നതിന് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ചിലപ്പോഴും നെല്ലും പതിനും തിരിച്ചറിയാനുള്ള നല്ലൊരു മാർഗമാണ്, നല്ലൊരു മാർഗമാണ്. വരട്ടെന്നൊന്നും പറയാനൊന്നും എനിക്ക് തൻ്റെ ഇടമൊന്നുമില്ല. കാര്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളിലെ യുദ്ധം ചെയ്യാൻ വന്നവർ, ഇസ്രായേൽ മക്കളിൽ 22,000 ഓടിപ്പോയെന്നല്ല അവിടെ പറയുന്നത്, യുദ്ധം ചെയ്യാൻ വന്നവർ അല്ലെങ്കിൽ സുവിശേഷ വേലക്കാർ എന്നു, യുദ്ധം ചെയ്യാൻ വന്നവരിൽ ഭയവും പിടുത്തുള്ളവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ 30,000 22,000 പോയെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ 7-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇനിയും അധികമാകുന്നു, അതുകൊണ്ട് എന്തോ ചെയ്യണം, ഇവരെ വെള്ളത്തിനടുത്തോട്ട് കൊണ്ടുപോകും. വെള്ളം എങ്ങനെ, ഇവർ കുടിക്കുന്നു നോക്കുക. വെള്ളം കുടിക്കുന്ന നോക്കിയപ്പോൾ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു, കുനിഞ്ഞു കുടിക്കുകയാണ്, റിലാക്സ് ചെയ്ത്. മറ്റവൻ എങ്ങനെ കുടിക്കുന്നത്, പട്ടി നക്കി കുടിക്കുന്നത് പോലെ. സം പീപ്പിൾ ജസ്റ്റ് റിലാക്സ്, ആ ഗുഡ്, ഇത്തിരി ദാഹിച്ചിരിക്കുകയായിരുന്നു അല്ലേ, അതുകൊണ്ട് വി വിൽ ഡ്രിങ്ക് വാട്ടർ. അതുകൊണ്ട് എന്ത് ചെയ്തു, ആദ്യം തന്നെ എല്ലാം ഷർട്ടും ഒക്കെ ഊരി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ കാലും ഒക്കെ കഴുകി ആൻഡ് ദേ ജസ്റ്റ് സാറ്റ് ഡൗൺ ആൻഡ് കൂൾ. ഇവന്മാർ കുടിക്കാനല്ല നോക്കുന്നത്, ഇവന്മാർ ഓൾമോസ്റ്റ് കുളിക്കാനാണ് നോക്കുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നോട്ട് ജസ്റ്റ് ഡ്രിങ്ക് വാട്ടർ ബട്ട് ദേ വോണ്ട് ടു കിക്ക് ബാത്ത് ആൻഡ് ദേ റിലാക്സ്. അവന് അവൻ അവന്റെ കംഫർട്ടാണ് പ്രശ്നം, അവൻ അവന്റെ കംഫർട്ടാണ്. അവർക്ക് അവർക്ക് യുദ്ധമോ മറ്റുള്ള കാര്യങ്ങളൊന്നും വിഷയമല്ല. കർത്താവ് പറഞ്ഞു എനിക്കവരെ വേണ്ട, എനിക്ക് ജാഗ്രതയുള്ളവരെ മതി, എനിക്ക് ശ്രദ്ധയുള്ളവരെ മതി. പട്ടി നക്കി കുടിക്കുന്നതേ പോലെ കുടിക്കുന്നവൻ, പട്ടി വെള്ളം കുടിക്കുന്നുണ്ടോ, പൂച്ച പൂച്ച പാല് കുടിക്കുന്നുണ്ടോ അല്ലേ, പൂച്ച പാല് കുടിക്കുന്നത് കണ്ണൊക്കെ അടച്ച് വളരെ റിലാക്സ്ഡ്. ദ കാറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഓൺ വേൾഡ്, അതിന്റെ ലോകത്തിലാണ്, ഇറ്റ് എൻജോയ്, ഇറ്റ് റിയലി എൻജോയ്. പക്ഷെ പട്ടിയോ അങ്ങോട്ട് നോക്കി അല്ലേ, പട്ടി വെള്ളം കുടിക്കുമ്പോഴും അതിന്റെ കണ്ണ് എവിടെയാണ്? ഇറ്റ് ഡസൻ ക്ലോസ് ഇറ്റ്സ് ഐസ്, ഇറ്റ് ലുക്സ് ഹിയർ ആൻഡ് ദേർ. റൈറ്റ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഇതൊക്കെ ശ്രദ്ധിക്കാൻ നമ്മളിതൊക്കെ കാണുന്നത്. നമ്മള് പ്രകൃതിയിലെ യാതൊരു കാര്യങ്ങളും നോക്കത്തില്ല. അല്ലേ, ഞാൻ ചിലപ്പം പറയാറുണ്ട് ഇക്കാലത്തെ പിള്ളേരുടെ ഒരു പ്രശ്നം, അവർക്ക് ക്രിക്കറ്റ് കളി, പണ്ടൊക്കെ ക്രിക്കറ്റ് കളിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ക്രിക്കറ്റ് കളി പോലും ഇല്ല, കളിക്കാൻ പോലും അറിയത്തില്ല പിള്ളേർ. ബോൾ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ബൗൾ, ശരിക്കും ബൗൾ ചെയ്യുന്ന ബോളിന്റെ മുമ്പ് ഇരിക്കാനുള്ള വണ്ടിയുടെ ഒന്നും ഇവിടുത്തെ പിള്ളേർക്കൊന്നും ഇല്ല. കളി കാണാനല്ല, അത് കളിക്കാൻ പോലും ഇവനെയൊന്നും കൊള്ളത്തില്ല അല്ലേ. വി ഹാവ് ലോസ്റ്റ് അവർ എന്തുവാ ലൈഫ്. വി ലിവ് ഇൻ എ വേൾഡ് where there is no life at all. Non-living things are not our normal sakala bandhangal. Living things are namak enda bandhamund? No, think about it. Non-living, isn't it? Nammalde thanumoru ethiyum illa, nammude pullanda thanumoru ethiyum illa prashnam. Avarku living things umayitt yaadu bandhangal illa. They always deal with non-living things. Right? That is a big mistake we are making. Non-living things umayitt yaadu, living things umayitt yaadu bandhamilla. Yaadu bandhu. Korchu book undu. Achadicha aralasam പിന്നെ ആൻഡ് ഓൾസോ ദ ടി വി ആൻഡ് ഇന്റർനെറ്റ് ആൻഡ് ലിവിംഗ് തിങ്സിന്റെ ഫോട്ടോസും അല്ലാതെ നെവർ ദേ അവർക്കൊരു ഹാൻഡ് ടച്ച് ഇല്ലല്ലോ. ദേ ഡോണ്ട് ഈവൻ ടച്ച് പീപ്പിൾ, ദേ ഡോണ്ട് ഈവൻ യുനോ പ്ലേ, ദേ ഡോണ്ട് ഈവൻ സീ തിങ്സ്, ദേ ഡോണ്ട് ഈവൻ റൺ, ദേ ഡോണ്ട് ഈവൻ എന്നാ എന്നാ നിലത്ത് കാല് തൊടത്തില്ല അല്ലേ. നമ്മുടെ നാട്ടിലെ രോഗങ്ങളുടെ 90% രോഗങ്ങൾ പറയാൻ കാര്യം എന്നറിയാം, നമ്മൾ മനുഷ്യൻ ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്രയും രോഗങ്ങൾ ഇതാകും, ബിക്കോസ് മണ്ണുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫാക്ട്. നമ്മുടെ പിള്ളേർക്ക് ചെരുപ്പ് ഇല്ലാതെ എങ്ങനെ നടക്കേണ്ടി വരുന്നില്ല, ചാടുമ്പുറത്തുള്ള പോലും നടക്കത്തില്ല, നമ്മൾ വീടിനകത്തോടൊപ്പം നമ്മൾ നടക്കത്തില്ല. ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതാണ് നമ്മളുടെ മനുഷ്യന്റെ ഈ രോഗമുണ്ടാകാനുള്ള, ഇന്നത്തെ രോഗങ്ങളുടെ 90% കാരണം ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത്. ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ ആ പ്രശ്നങ്ങളില്ലായിരുന്നു. ആൻഡ് യുനോ ഇവിടെ പട്ടി നക്കി കുടിക്കുമ്പോഴുള്ള പ്രത്യേകം എന്നറിയാമോ എന്താ? അത് ഓൾവേസ് ലുക്ക് ഹിയർ ആൻഡ് ദേർ. ആൻഡ് അതിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം അതിന് വിഷയമല്ല. വെള്ളം കുടിക്കാൻ പറ്റിയാ പറ്റി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ അതിന് ഒരു ഒരു അതിന്റെ ശ്രദ്ധ വേറെയാണ്. ഇതുപോലെ നാവ് വെള്ളത്തിലാണെങ്കിലും കണ്ണ് ചുറ്റുപാടുമാണ്. ഇവിടെ ഇസ്രായേൽ മക്കളുടെ കാര്യത്തിലെ ഈ ടെസ്റ്റിനകത്ത് എന്താ സംഭവിക്കുന്നത് അറിയാമോ? യുദ്ധം മാത്രം മനസ്സിൽ കാണുന്ന, ബാക്കിയെല്ലാം സെക്കൻഡറി ആയിട്ട് കാണുന്ന ജാഗരൂകരായ യോദ്ധാക്കളാണ് ഈ 300 പേരും. അവരുടെ ജീവിതത്തിൽ വേറെ യാതൊരു ചിന്തകളും ഇല്ല, അവർക്ക് ആകെ ഒറ്റയിലേ ഉള്ളൂ. മിദ്യാന്യർ നമ്മളെ അവകാശമാക്കി വെച്ചിരിക്കുന്നു, മിദ്യാന്യർ നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. Somehow we want to beat them, അത്രേ ഉള്ളൂ. അതുകൊണ്ടെന്നറിയാമോ, ഈ 300 പേരെയും കൊണ്ട് ഗിദെയോൻ പിന്നീട് എന്തുമാത്രം ട്രാവൽ ചെയ്യുന്നുണ്ടോ നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെയൊക്കെ പല പട്ടണങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ഭക്ഷണം ചോദിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കാതെ വീണ്ടും പിന്തുടർന്ന് മോവാബിയ മിദ്യാന്യ രാജാക്കന്മാരെ പിടിക്കും വരെയും ഭക്ഷണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഓടാൻ തക്ക തൻ്റെടം ഇവർക്കുണ്ടായതെന്നറിയാമോ? അങ്ങനെയുള്ള വ്യക്തികളാണ്. ദേ നത്തിങ് എൽസ് വാസ് ഇൻ ദർ മൈൻഡ്. അവരുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഇല്ല. നിങ്ങളുടെ ഭാഗങ്ങൾ വായിക്കണം, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കാഞ്ഞത്. യാതൊരു മനസ്സും വേറെ യാതൊരു ചിന്തയും ഇല്ലാത്ത നിലയിൽ ജാഗരൂകരായ ആളുകൾ 30,000 പേരിൽ നിന്ന് 31,700 പേരെ ദൈവം പറഞ്ഞു വിട്ടു, 300 പേരെ തിരഞ്ഞെടുത്തു. കാരണം ദൈവത്തിന്റെ വഴികൾ ഇവർക്ക് മനസ്സിലാകത്തില്ല. അതിന്റെ ഒരു കാരണം ഞാനിപ്പോ പിന്നീട് ആണെങ്കിലും ആലോചിച്ചിട്ടുണ്ട്. 7:16 യുദ്ധം ചെയ്യാനായിട്ട് ഗിദെയോൻ കൊടുക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയാമോ? ഒരു കുടം, ഒരു കാഹളം, കുടത്തിനകത്തൊരു പന്തം യുദ്ധം ചെയ്യാൻ കൊടുക്കുക. ഇപ്പൊ ഈ ബാക്കിയുള്ളമാരൊക്കെ ചോദിച്ചായിരുന്നെങ്കിൽ ഇവന്മാരെന്തോ ചോദിച്ചാൽ വാളെന്തിയെ, പരിചയെന്തിയെ, കുന്തമെന്തിയെ, ഇതൊന്നും കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതൊരു യുദ്ധത്തിന്റെ ഉപകരണങ്ങളാണെന്ന് മനസ്സിലാകണമെങ്കിൽ തന്നെ ആത്മാവുള്ളവനെ പറ്റുള്ളൂ. കുടവും പന്തവും കാഹളവും യുദ്ധോപകരണങ്ങളായി കാണാൻ കഴിയുന്നവന് അനുമതി കൊള്ളാനേ പറ്റത്തുള്ളൂ. ഞാൻ പറയട്ടെ, ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെങ്കിൽ പല വിഡ്ഢിത്തങ്ങളും, ലോകപരമായി പല വിഡ്ഢിത്തങ്ങളും കാണിക്കാൻ ഇവൻ തയ്യാറായെങ്കിലും പറ്റും. പോവുകയാണ്, യുദ്ധം ചെയ്യാൻ പോവുകയാണ് ഇല്ലേ. എന്നിട്ട് വിളിച്ചു പറഞ്ഞെന്നറിയാമോ, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി, 20-ാം വാക്യത്തിൽ യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. എന്തിയ വാൾ? ഉമ്മാടെ വാളില്ല, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. ഉമ്മാടെ എന്തൊക്കെ ഉള്ളു? ആ പന്തം, കുടം, കാഹളം. വാൾ എവിടെയാണ്? വാൾ അവന്റെ കയ്യിൽ വേണ്ട. അവിടെ കാണുന്നത് ദൈവം ശത്രുവിന് നേരെ അവരുടെ വാൾ കൊണ്ട് തന്നെ അവരെ കൊല്ലിക്കുകയാണ്. 22-ൽ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഈ 300 പേരുടെ വാൾ കൊണ്ടല്ല ആളുകളെ കൊന്നത്, ദൈവം ശത്രുവിന്റെ വാൾ കൊണ്ട് തന്നെ ശത്രുവിനെ കൊല്ലുകയാണ്. അവരന്യോന്യം കൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. വി ഡു നോട്ട് നോ വാട്ട് ഹാപ്പൻ, ബട്ട് ദാറ്റ് ഇസ് ഗോഡ്സ് വർക്ക്. യുദ്ധം എന്ന് പറയുമ്പോൾ അതാണ്. മെനി ടൈംസ് വി ആർ ഫീബിൾ ബീയിങ്സ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഗിദെയോനെ ദൈവം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, ഇറ്റ് ഈസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. 7-ാം അധ്യായത്തിന്റെ 12 മുതൽ കാണുന്ന 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഗിദെയോനെ ദൈവം ചെറു ഗിദെയോനെ ആ ഡ്രീം കാണുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. എന്താണ് ഡ്രീം? ഒരു യവത്തപ്പം, ഒരു യവത്തപ്പം, കേക്ക് ഓഫ് എ ബാർലി ബ്രെഡ്. അത് ഉരുണ്ടിട്ട് പോകുക. ബാർലിയുടെ പ്രത്യേകത എന്നറിയാമോ? ബാർലി ഏറ്റവും നൈസായിട്ടുള്ള ഇതാണ്. ബാർലി കൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ അത് പാത്രത്തിൽ നിന്ന് വായി തന്നെ വരുന്നതിനിടയ്ക്ക് പറഞ്ഞ് താഴെ പോകുന്ന സാധനം. ഇറ്റ് ഇസ് നോട്ട് ഹാർഡ്, ഇറ്റ് ഇസ് വെരി അറ്റ് ദ ബാർലി ഫ്ലോർ, ഇറ്റ് ഇസ് സോ നൈസ്. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, അതിന് തന്നെ എന്തില്ല, അതിന് ഉരുവാനുള്ള ശക്തി ഇല്ല. ഉരുവിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അത് പൊടിഞ്ഞു പോകും. പക്ഷേ ഇവരെന്താ കാണുന്നത് അറിയാമോ? ഈ സോഫ്റ്റ് ഫ്ലോറിൽ ഉണ്ടാക്കിയ കേക്ക് ഓഫ് ബാർലി ബ്രെഡ് അത് മിദ്യാന്യ പാളയത്തെ ചെന്ന് ഇടിച്ച് തകർത്ത് തകിടം മറിക്കുന്നതാണ്. ദൈവാത്മാവ് തിരഞ്ഞെടുക്കുന്നത് സ്ട്രോങ് പേഴ്സണാലിറ്റീസിനെ ഒന്നും ആണെന്ന് നിർബന്ധമില്ല. ദൈവാത്മാവ് തിരഞ്ഞെടുക്കുന്നത് ഒരു ബാർലിയപ്പത്തെ ആയിരിക്കും. ദൈവാത്മാവ് തിരഞ്ഞെടുക്കുന്നത് ഒരു ഒരു യവത്തപ്പത്തെ ആയിരിക്കും. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഈ മൺകൂടാരങ്ങളിലെ നിയമത്തിലെ ആ സിസ്റ്റമിക് ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം കണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടത് ഗിദെയോന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിടെ വരുന്നു. ഗിദെയോന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ഒരു പരാക്രമശാലി അല്ലായിരുന്നു. എന്നാൽ അവനെ ദൈവം വിളിക്കുന്നത് പരാക്രമശാലി എന്ന്, ദൈവം അവന്റെ ഫ്യൂച്ചർ നോക്കും. അതുപോലെ നിന്നോടുകൂടിയുള്ള ജനം അധികമാണ്. 30,000 പേര് അവനോടുകൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നെങ്കിൽ, 300 പേരെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. 31,700 പേരെയും അവൻ ദൈവം മാറ്റിക്കളഞ്ഞു. ആരെയാ മാറ്റിക്കളയുന്നത്? ഭയവും ഭീരുത്തും ഉള്ളവരെ. ഇന്ന് രാത്രിയിൽ നമ്മളെ ദൈവം തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മളെ ഭയവും ഭീരുത്വവും പോയെങ്കിലേ പറ്റൂ. എന്ന് തന്നെയല്ല, പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവനെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന്റെ യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ യുദ്ധം ഒഴിയെ മറ്റൊന്നും മനസ്സിലില്ല. പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്ന ആ വ്യക്തികളത കാണിക്കുന്നു. ഒരു ബാർലി, ഒരു യവത്തപ്പത്തെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ച് ദൈവത്തിന് തീർച്ചയായും മിദ്യാന്യ കൂടാരങ്ങളെ തകർത്ത് കളയുവാനായിട്ട് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവ കൃപ, ദ മാനിഫോൾഡ് ഗ്രേസ്, അതിന്റെ നല്ല ഗൃഹവിചാരകന്മാരായിക്കൊണ്ട് അതിനെ അതിനെക്കൊണ്ട് അന്വേഷിച്ച് സൂക്ഷിക്കും. ദൈവം നമ്മളെ എവിടെ ആക്കി ആക്കാൻ ഉദ്ദേശിക്കുന്നു, അതിനുവേണ്ടി പലപ്പോഴും വില കൊടുക്കേണ്ടി വരും. ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് സാക്രിഫൈസ്. സ്നേഹം തെളിയിക്കപ്പെടുന്നത് സമ്മാനം കൊടുത്തുകൊണ്ടല്ല, സ്നേഹം തെളിയിക്കപ്പെടുന്നത് ത്യാഗം ചെയ്തു. നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത് ചില കോസ്റ്റ് കൊടുക്കണം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടക്കും. ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് ചോദിക്കാം, കർത്താവേ, ഒട്ടും കോസ്റ്റ്ലി അല്ലാത്ത ഒരു ലൈഫ് ജീവിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എ വെരി കംഫർട്ടബിൾ ലിവിങ്, എനിക്ക് യാതൊരു കുഴപ്പം ഉണ്ടാകാത്തത്, എൻ്റെ പൈസ നഷ്ടപ്പെടാത്ത, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാത്ത, എൻ്റെ കുഞ്ഞുങ്ങളുടെ കളർ നഷ്ടപ്പെടാത്ത, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാത്ത ഒരു വെരി കംഫർട്ടബിൾ ലിവിങ്. പക്ഷേ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ്, നമ്മൾ ആത്മപൂർണരാണെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒന്നുപോലെ അവനെ സേവിക്കുന്നത് 100%. God really want to see that we are giving our whole to the Lord. നമ്മളെ മൊത്തമായി കൊടുക്കുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മൊത്തമായി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും അവൻ ഒഴികെ മറ്റൊന്നും നമ്മുടെ മനസ്സിലുണ്ടാകാനായിട്ട് പറയും. ഇന്ന് രാത്രിയിൽ നമ്മുടെ പക്ഷെ ഒരു യവത്തപ്പമായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശക്തികൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് മിദ്യാന്യ കൂടാരങ്ങളെ തകർത്ത് കളയുവാനുള്ള ശക്തി ദൈവത്തിന് പകരുവാനായിട്ട് കഴിയും. അത് നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധി പറയാമോ? കർത്താവേ, എനിക്ക് പല സമയത്തും കോസ്റ്റ്ലി ആയിട്ട് നിന്നെ സേവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നിന്നെ സേവിക്കുന്നു എന്നാണ്, ഞാൻ പറയുന്നത് അതാണ്, പക്ഷെ ഞാൻ പലപ്പോഴും കോസ്റ്റ് കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ കർത്താവേ, നിന്നോടുകൂടെ ആ കപ്പ് കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നിലനിൽക്കുവാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് കർത്താവിനോട് പറയാം. ഹല്ലേലൂയ. എന്ത് വില കൊടുത്തു ഞാൻ ഭയവും ഭീരുത്വവുമായിട്ടിരിക്കുകയല്ല, ജെനുവിൻ ഗായ്സ് ആയിരുന്നു, ഹിപ്പോക്രിറ്റ് ആയിട്ടല്ല. പലപ്പോഴും ഞാൻ ആളുകളോട് പറയുന്നതൊക്കെ ഞാൻ വലിയ കഴിവുള്ളവനാണെന്നോ അല്ലെങ്കിൽ പലപ്പോഴും ധൈര്യമുള്ളവനാണെന്നോ, പക്ഷെ എനിക്കറിയാം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത് കർത്താവിനോട് തുറന്നൊന്ന് പറ, കർത്താവ് എനിക്ക് അങ്ങനെ ഒരു സംശയമാണ് കിടക്കുന്നത് ഇന്ന് രാത്രിയിൽ. കർത്താവെ, ആ യുദ്ധമൊഴിയെ മറ്റൊന്നും മനസ്സിൽ കാണാത്തവനെ പോലെ, പട്ടി നക്കി കുടിക്കുന്നത് പോലെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ട് റിലാക്സ് ചെയ്യുന്നവനായിട്ട്, പ്രത്യുത ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തി, ഇന്ത്യയിലെ 106 കോടി ജനങ്ങൾ യേശുവിനെ അറിയാത്തവനായി കഴിയുമ്പോൾ സുഖ സൗകര്യങ്ങളിൽ തന്നെ കഴിയാനായിട്ട് എനിക്ക് കഴിയത്തില്ല, അങ്ങനെ ഞാൻ ചെയ്താൽ അത് പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കും, എനിക്കൊരു പുതിയ അനുഭവത്തെ തരണമേ, ഒരു പുതിയ ജീവിതത്തെ തരണമേ, ഒരു പുതിയ കാഴ്ചപ്പാടിനെ തരണം, സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സിനെ എനിക്ക് തരണം. എത്ര പേര് പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി പറ, കർത്താവെ എനിക്ക് സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മനസ്സിനെ, നിന്നോടുള്ള എൻ്റെ സ്നേഹം തെളിയിക്കുവാനായിട്ട് എനിക്ക് അവസരങ്ങളെ തരണമേ കർത്താവെ. എൻ്റെ ബലഹീനതകൾ, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല, എന്നാൽ കർത്താവെ സം ഹൗ ഐ വോണ്ട് സീ ദാറ്റ് ഐ എം സെർവിങ് മൈ ലോർഡ്. കർത്താവെ പൂർണ്ണമായിട്ടും നിന്നെ ആശ്രയിക്കുന്നു കർത്താവെ, പൂർണ്ണമായിട്ടും നിന്റെ പിന്നാലെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു യവത്തപ്പമാണ്, അല്ലാതെ ഞാൻ ശക്തിയുള്ള ആളൊന്നുമല്ല, ഞാനൊരു പരാക്രമശാലിയൊന്നുമല്ല, ഞാൻ പലപ്പോഴും കർത്താവെ ഭീരുവാണ്, മറ്റുള്ളവരെ പേടിക്കുന്നവനാണ്, എന്നാൽ യഹോവ എന്നോട് കൂടെ ഇരുന്ന് എന്നെ പരാക്രമശാലിയാക്കുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ എൻ്റെ ഭൂതകാലം വളരെ മോശമാണ് കർത്താവ്, വർത്തമാനകാലത്തിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, എന്നാൽ കർത്താവെ അതിലെല്ലാം ഉപരിയായിട്ട് നീ എൻ്റെ ഭൂതകാലത്തെ നോക്കുന്നുവല്ലോ കർത്താവ്. യവത്തപ്പത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തി പകർന്ന കർത്താവെ, ഇന്ന് രാത്രി എൻ്റെ മേൽ നിന്റെ ആത്മാവിന്റെ ശക്തിയാൽ കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തുകയും കർത്താവെ ശത്രുവിന്റെ കൂടാരങ്ങളെ ഇടിച്ചു തകർത്തക്ക ശക്തിയോടുകൂടെ കർത്താവ് അതിനെതിരെ പ്രവർത്തിക്കത്തക്ക നിലയിലെ